பாதகமோ சம்பத்தான் ஆசிரியக்கிறது எனக்கு மதியம் போகணும்னு பரவது சொந்த கழிவில் ஆசிரியாபிலாஷங்கள் கொத்த ஜீவிக்கிறது ஆருண்ட என்னை நியந்திரிக்கான் பரையிறது கர்த்தாவ் நின்னே சிக்ஷிக்கும் தீர்ச்ச பாபம் செய்துட்டு எனக்கு எந்த சம்பவிச்சு என்னும் பரையிறது கர்த்தகோபம் சாவதானமே வரும் ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത്. അവിടുത്തെ കാരുണ്യം നിസ്സീമമാണ്. അവിടുന്ന് എന്റെ മറ്റു പാപങ്ങൾ ക്ഷമിക്കുമെന്ന് പറയരുത്. കാരുണ്യത്തോടൊപ്പം ക്രോധവും കർത്താവിലുണ്ട്. അവിടുത്തെ ക്രോധം പാപികളുടെ മേൽ പതിക്കും. കർത്താവിങ്കിലേക്ക് തിരിയാൻ വൈകരുത്. നാളെ നാളെ എന്ന് നീട്ടി വെക്കുകയും വരുത്. അവിടുത്തെ ക്രോധം അവിചാരിതമായി ഉണരുകയും ആ ശിക്ഷയിൽ നീ നശിക്കുകയും ചെയ്യും. വ്യാജം കൊണ്ട് നേടിയ ധനത്തിന് ആശ്രയിക്കരുത്. ആപത്തിൽ അത് ഉപകരിക്കുകയില്ല. ഏത് കാറ്റത്തും പാറ്റുകയോ എല്ലാ മാർഗത്തിലും ചരിക്കുകയോ അരുത്. കപടഭാഷണം നടത്തുന്ന പാപ ചെയ്യുന്നതാണ്. നീ അറിവിൽ സ്ഥൈര്യം പാലിക്കുക. നിന്റെ വാക്കുകളിൽ പൊരുത്തക്കേടുണ്ടാകരുത്. കേൾക്കുന്നതിൽ ജാഗരൂകതയും മറുപടി പറയുന്നതിൽ സാവധാനവും കാട്ടുക. അറിയാമെങ്കിലേ പറയാവൂ, ഇല്ലെങ്കിൽ വായ് തുറക്കരുത്. മാനവും അവമാനവും വാക്കിലൂടെ വരുന്നു. വീഴ്ചയ്ക്ക് വഴി തെളിയിക്കുന്നതെന്നാവ് തന്നെ. ഏഷണിക്കാരനെന്ന പേര് കേൾപ്പിക്കരുത്. നാവ് കൊണ്ട് കിണി വയ്ക്കുകയും വരുത്. കള്ളനവമതിയും കപടഭാഷയ്ക്ക് രൂക്ഷമായ ശകാരവും ലഭിക്കും. കാര്യം വലുതായാലും ചെറുതായാലും അനുചിതമായി പ്രവർത്തിക്കരുത്. സ്നേഹിതനാകുന്നതിന് പകരം ശത്രുവായി തീരുന്നു. ദുഷ്കീർത്തി അപമാനവും നിന്നെയും ഉളവാക്കുന്നു. അവിടെ ഭാഷിക്കും ഇത് തന്നെ പ്രതിഫലം. അഭിലാഷങ്ങൾക്ക് അടിമപ്പെടരുത്. അവ നിന്നെ കാളക്കൂറ്റനെ പോലെ കുത്തിക്കീറും. അവ നിന്റെ ഇലകൾ ഭക്ഷിക്കുകയും നിന്റെ ഫലങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും. നീ ഒരു ഉണക്കമരമായി തീരും. ദുഷിച്ച ഹൃദയം അവനെ തന്നെ നശിപ്പിക്കുന്നു. ശത്രുക്കളുടെ മുമ്പിൽ അവൻ പരിഹാസപാത്രമായി തീരും. മധുരമൊഴി സ്നേഹന്മാരെ ആകർഷിക്കുന്നു. മധുരഭാഷണം സൗഹൃദത്തെ ഉത്തേജിപ്പിക്കുന്നു. എല്ലാവരിലും നിന്ന് സൗഹൃദം സ്വീകരിച്ചുകൊള്ളുക. എന്നാൽ ആയിരത്തിൽ ഒരുവിൽ നിന്നെ ഉപദേശം സ്വീകരിക്കാവൂ. പരീക്ഷിച്ചറിഞ്ഞ സ്നേഹിതനെ സ്വീകരിക്കാവൂ. വേഗം അവനെ വിശ്വസിക്കുകയും അരുത്. സൗകര്യം നോക്കി സൗഹൃദം നടിക്കുന്നവരുണ്ട്. കഷ്ടദിനത്തിൽ അവരെ കാണുകയില്ല. സ്നേഹിതൻ ശത്രുവായി മാറാം. കലഹം പരസ്യമാക്കി നിന്നെ അപമാനിച്ചേക്കാം. ഈ മേശ കൂട്ടുകാരൻ കഷ്ടദിനത്തിൽ നിന്നോട് കാണുകയില്ല. ഐശ്വര്യത്തിൽ അവൻ നിന്നോട് ഒട്ടി നിൽക്കുകയും നിന്റെ ദാസന്മാരുടെ സ്വതന്ത്രമായി ഇടപെടുകയും ചെയ്യും. നിന്റെ തകർച്ചയിൽ അവൻ നിനക്കെതിരെ തിരികുകയും നിന്നെ ഒഴിഞ്ഞു നടക്കുകയും ചെയ്യും. ശത്രുക്കളിൽ നിന്നകന്നിരിക്കുകയും സ്നേഹിതനോട് സൂക്ഷിച്ചു പെരുമാറുകയും ചെയ്യുക. വിശ്വസനായ സ്നേഹിതൻ ബലിഷ്ഠമായ സങ്കേതമാണ്. അവനെ കണ്ടെത്തിയവൻ ഒരു നിധി കേറിയിരിക്കുന്നു. വിശ്വസ്നേഹിതനെ പോലെ അമൂല്യമായി ഒന്നുമില്ല. അവന്റെ മഹാത്മ്യം വളവറ്റതാണ്. വിശ്വസനായ സ്നേഹിതൻ ജീവാമൃതമാണ്. കർത്താവിനെ ഭയപ്പെടുന്നവൻ അവനെ കണ്ടെത്തും. ദൈവഭക്തന്റെ സൗഹൃദം സുദൃഢമാണ്. അവന്റെ സ്നേഹിതനും അവനെ പോലെ തന്നെ. മകനെ, ചെറുപ്പം മുതലേ ഞാൻ ഉപദേശം നേടുക. വാർദ്ധക്യത്തിലും നീ ഞാനും സമ്പാദിച്ചുകൊണ്ടിരിക്കും. ഉഴുത് വിതയ്ക്കുന്ന കർഷകനെ പോലെ അവളെ സമീപിക്കുകയും നല്ല വിളവിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുക. എന്തെന്നാൽ അവളുടെ വയലിൽ അല്പനേരം അധ്വാനിച്ചാൽ വളരെ വേഗം വിഭവങ്ങൾ ആസ്വദിക്കാം. ശിക്ഷണം ലഭിക്കാത്തവന് അവൾ കർക്കശയാണ്. ബുദ്ധിഹീനന് അവളോടുകൂടെ വസിക്കുകയും അസാധ്യം. അവൾ അവന് ദുർവഹമായ കല്ല് പോലെയാണ്. അവനവളെ വേഗം ഉപേക്ഷിക്കും. ജ്ഞാനം അവളുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഏറെ പേർക്കും അപ്രാപ്യമാണ്. മകനെ, എന്റെ തീരുമാനം സ്വീകരിക്കുക. എന്റെ ഉപദേശം നിരാകരിക്കരുത്. നിന്റെ കാലുകൾ അവൾ ബന്ധിക്കട്ടെ. നിന്റെ കഴുത്ത് അവളുടെ ചങ്ങല അണിയട്ടെ. അവളുടെ മുഖത്തിന് ചുമല താഴ്ത്തുക. അവളുടെ കടിഞ്ഞാൻ ഉടഞ്ഞെറിയരുത്. പൂർണ്ണതയോടെ അവളെ സമീപിക്കുക. അവളുടെ മാർഗത്തിൽ തന്നെ സഞ്ചരിക്കാൻ സമശക്തിയും പ്രയോഗിക്കുക. അന്വേഷിക്കുകയും തിരയുകയും ചെയ്യുക, അവൾ നിനക്ക് വെളിപ്പെടും. കണ്ടെത്തിക്കഴിഞ്ഞാൽ വിട്ടുകളയരുത്. ഒടുവിൽ അവൾ നിനക്ക് ശാന്തി പ്രദാനം ചെയ്യും, അവൾ നിനക്ക് ആനന്ദമായി പരിണമിക്കുകയും ചെയ്യും. അപ്പോൾ അവളുടെ ബന്ധം നിനക്ക് സംരക്ഷണവും അവളുടെ ചങ്ങല നിനക്ക് അലങ്കാരവുമായിരിക്കും. അവളുടെ മുഖം സ്വർണ്ണാഭരണവും കടിഞ്ഞാൽ നീളച്ചരടുമാകും. മൗത്വത്തിന്റെ നിഴങ്കി പോലെ നീ അവളെ ധരിക്കും, തിളങ്ങുന്ന കിരീടം പോലെ നീ അവളെ അറിയും. മകനെ മനസ്സ് വെച്ചാൽ നിനക്ക് ജ്ഞാനിയാകാം, ഉത്സാഹിച്ചാൽ നിനക്ക് സമർത്ഥനാകാം. താല്പര്യപൂർവ്വം ശ്രദ്ധിച്ചാൽ അറിവ് ലഭിക്കും, ഏകാഗ്രചിത്തൻ വിവേകിയാകും. മുതിർന്നവരുടെ ഇടയിൽ പക്വമതിയോട് ചേർന്ന് നിൽക്കുക, ദിവ്യഭാഷണം ശ്രവിക്കാൻ മനസ്സിരുത്തുക. ജ്ഞാനസൂക്തമൊന്നും വിട്ടുകളയരുത്. ജ്ഞാനിയായ ഒരുവനെ കണ്ടെത്തിയാൽ അവനെ സന്ദർശിക്കാൻ വൈകരുത്. നിന്റെ പാദങ്ങൾ അവന്റെ വാതിൽപ്പടി നിരന്തരം സ്പർശിക്കട്ടെ. കർത്താവിന്റെ നിയമങ്ങളെ പറ്റി ചിന്തിക്കുക, അവിടുത്തെ പ്രമാണങ്ങളെ പറ്റി സദാ ധ്യാനിക്കുക. അവിടുന്ന് തന്നെയാണ് നിനക്ക് ഉൾക്കാഴ്ച നൽകുന്നത്. നിന്റെ ജ്ഞാനതൃഷ്ണ അവിടുന്ന് നിശമിപ്പിക്കും. തിന്മ പ്രവർത്തിക്കരുത്, നിനക്ക് തിന്മ ഭവിക്കുകയില്ല. ദുഷ്ടതയിൽ നിന്നകലുക, അത് നിന്നിൽ നിന്നാകുന്നു പോകും. മകനെ, അനീതിയുടെ ഉൾവിചാരത്തിൽ വിതയ്ക്കരുത്, ഏഴിരട്ടി നീ അതിൽ നിന്ന് കൊയ്യുകയില്ല. കർത്താവിനോട് ഉയർന്ന സ്ഥാനവും രാജാവിനോട് ബഹുമതിയും അപേക്ഷിക്കരുത്. കർത്താവിന് മുമ്പിൽ നീതിമാനെന്നും രാജാവിന്റെ സന്നദ്ധയിൽ വിജ്ഞനെന്നും നടിക്കരുത്. അനീതി തുടച്ചു നീക്കാൻ കരുത്തില്ലെങ്കിൽ ന്യായാധിപനാകാൻ ശ്രമിക്കരുത്. ശക്തനെ നീ ഭയക്കൂടുകയും അങ്ങനെ നിന്റെ നീതിനിഷ്ഠ കളങ്കിതമാവുകയും ചെയ്യും. സമൂഹത്തെ നിന്ദിക്കരുത്, ജനങ്ങളുടെ മുമ്പാകെ നിനക്ക് അപകീർത്തി വരുത്തുകയും വരുത്. പാപം ആവർത്തിക്കരുത്, ആദ്യത്തേത് പോലും ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല. എന്റെ നിരവധിയായ കാഴ്ചകൾ അവിടുന്ന് പരിഗണിക്കും. ഞാൻ അർപ്പിക്കുന്നത് അത്യുന്നതനായ ദൈവം സ്വീകരിക്കുമെന്ന് പറയരുത്. പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്. ദാനധർമ്മത്തിൽ വൈമുഖ്യം കാണിക്കരുത്. സന്തപ്ത ഹൃദയനെ പരിഹസിക്കരുത്. ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്ന ഒരുവനുണ്ട്. സഹോദരനെ ചതിക്കാൻ ശ്രമിക്കരുത്. സ്നേഹിതനോടും അങ്ങനെ തന്നെ. കള്ളം പറയരുത്. കളവ് പറയുന്ന ശീലം നന്മ വരുത്തുകയില്ല. മുതിർന്നവരുടെ മുമ്പിൽ പുലമ്പരുത്. പ്രാർത്ഥനയിൽ വാചാലത വേണ്ട. കഠിനാധ്വാനമോ വയലിലെ വേലയോ കുറച്ചരുത്. അത്യുന്നതൻ നിശ്ചയിച്ചതാണത്. പാപികളുടെ ഗണത്തിൽ ചേരരുത്. ശിക്ഷ വിദൂരത്തല്ലെന്ന് ഓർക്കുക. അത്യന്തം വിനീതനാകുക. എന്തെന്നാൽ അകർമ്മയ്ക്ക് അഗ്നിയും പുഴുവുമാണ് ശിക്ഷ. സ്നേഹിതനെ പണത്തിന് വേണ്ടിയോ സഹോദരനെ ഓഫീർപ്പൊന്നിനു വേണ്ടിയോ കൈമാറ്. നല്ലവളും വിവേകിയുമായ ഭാര്യയെ വേണ്ടിക്കരുത്. എന്തെന്നാൽ അവളുടെ സ്വഭാവ വൈശിഷ്ട്യം സ്വർണത്തേക്കാൾ വിലയേറിയതാണ്. വിശ്വസനായ ദാസനോടോ സത്യസന്ധനായ വേലക്കാരനോടോ നീചമായി പെരുമാറരുത്. ബുദ്ധിമാനായ ദാസനെ ഹൃദയപൂർവ്വം സ്നേഹിക്കുക. അവന്റെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തരുത്. നിന്റെ ആടുമാടുകളെ പരിപാലിക്കുക. പ്രയോജനപ്പെടുന്നെങ്കിൽ അവയെ സൂക്ഷിക്കുക. നിന്റെ പുത്രന്മാരെ അച്ചടക്കത്തിൽ വളർത്തുക. ചെറുപ്പം മുതലേ അനുസരണം ശീലിപ്പിക്കുക. നിന്റെ പുത്രിമാർ ചാരിത്രവതികളായിരിക്കാൻ ശ്രദ്ധ പതിക്കുക. അതിലാളനമരുത്. സ്ത്രീയെ വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ വലിയൊരു ചുമതല തീർന്നു. വിവേകമുള്ളവർക്കും വേണം അവളെ നൽകാൻ. ഇഷ്ടപത്നിയെ ഉപേക്ഷിക്കരുത്. ഇഷ്ടമില്ലാത്ത ഉണർവേശോടത്തിലാവിനെ ബഹുമാനിക്കുക. നൊന്തുപറ്റ അമ്മയെ മറക്കരുത്. മാതാപിതാക്കന്മാരാണ് നിനക്ക് ജന്മം നൽകിയെന്ന് ഓർക്കുക. നിനക്ക് അവരുടെ ദാനത്തിന് എന്ത് പ്രതിഫലം നൽകാൻ കഴിയും? പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ ഭയപ്പെടുക. അവിടുത്തെ പുരോഹിതന്മാരെ ബഹുമാനിക്കുക. സർവശക്തിയോടും കൂടി സുഷ്ടാവിനെ സ്നേഹിക്കുക. അവിടുത്തെ ശുശ്രൂഷകരെ പരിച്ഛദിക്കരുത്. കർത്താവിനെ ഭയപ്പെടുകയും പുരോഹിതനെ ബഹുമാനിക്കുകയും കൽപ്പന പ്രകാരമുള്ള വിഹിതം അവൻ നൽകുകയും ചെയ്യുക. ആദ്യഫലങ്ങൾ പായശത്തെ ബലി, ബലിമൃഗത്തിന്റെ പുറകെ പ്രതിഷ്ഠാബലി, വിശുദ്ധ വസ്തുക്കളുടെ ഓഹരി, എന്നിവയാണ് അവന്റെ വിഹിതം. ദരിദ്രന് കൈ തുറന്നു കൊടുക്കുക, അങ്ങനെ നീ അനുഗ്രഹപൂർണനാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് ഉദാരമായി നൽകുക, മരിച്ചവരോടുള്ള കടമ മറക്കരുത്. കരയുന്നവനിൽ നിന്ന് മുഖം തിരിക്കരുത്, വിലപിക്കുന്നവനോടുകൂടെ വിലപിക്കുക. രോഗിയെ സന്ദർശിക്കുന്നതിൽ വൈമനസ്യം കാണിക്കരുത്, അത്തരം പ്രവർത്തികൾ നിന്നെ പ്രിയങ്കരനാക്കും. ഓരോ പ്രവർത്തിയും ചെയ്യുമ്പോൾ ജീവിതാന്തത്തെ പറ്റി ഓർക്കണം, എന്നാൽ നീ പാപം ചെയ്യുകയില്ല. ശത്രുവിനോട് മത്സരിക്കരുത്, നീ അവന്റെ പിടിയിൽപ്പെടും. ധനവാനുമായി കലഹിക്കരുത്, അവൻ നിന്നെ നശിപ്പിക്കും. സ്വർണം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്, രാജാക്കന്മാരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. വായാടിയോട് വാദിച്ച് അവന്റെ അഗ്നിയിൽ വിറക് ഇട്ടുകൊടുക്കരുത്. സംസാര ശൂന്യനോട് അധികം എടുക്കരുത്. നിന്റെ പൂർവികന്മാർ കൂടി അപമാനമേൽക്കും. ശാസ്ത്രിക്കുന്ന പാപിയെ പരിഹസിക്കരുത്. നമുക്കും തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് ഓർക്കണം. വൃദ്ധരെ നിന്ദിക്കരുത്, നമുക്കും പ്രായമാവുകയല്ലേ. ആരുടെയും മരണത്തിൽ സന്തോഷിക്കരുത്, നമുക്കും മരണമുണ്ട്. ജ്ഞാനികളുടെ മൊഴികളെ നിസ്സാരമാക്കരുത്, ആപ്തവാക്യങ്ങൾ ഹൃദിഷ്ടമാക്കുക, അവ നിന്നെ പ്രബോധിപ്പിക്കും. മഹാന്മാരെ സേവിക്കേണ്ടത് എങ്ങനെയെന്ന് നീ ശീലിക്കുകയും ചെയ്യും. വൃദ്ധരുടെ ഉപദേശം ആദരിക്കുക, എന്തുകൊണ്ടെന്നാൽ അവർ തന്നെ തങ്ങളുടെ പിതാക്കന്മാരിൽ നിന്നാണ് പഠിച്ചത്. അവരിൽ നിന്ന് നിനക്ക് അറിവ് ലഭിക്കും, അവസരത്തിനൊക്കെ മറുപടി പറയാൻ നിനക്ക് കഴിയും. പാപിയുടെ കനലൂതി കത്തിക്കരുത്, അതിന്റെ ജ്വാലയിൽ നീ നശിച്ചു പോകും. ഉദ്ധവനോട് കിടമത്സരം വേണ്ട, നിന്റെ വാക്കൾ കൊണ്ട് തന്നെ അവൻ നിനക്ക് കളിയൊരുക്കും. നിന്നേക്കാൾ പ്രബലന് കടം കൊടുക്കരുത്, കൊടുത്താൽ പോയത് തന്നെ. കഴിവിനപ്പുറം ജാമ്യം നിൽക്കരുത്, നിന്നാൽ പണം കരുതിക്കൊള്ളുക. ന്യായാധിപനെതിരെ വ്യവഹരിക്കരുത്, വിധി അവൻ അനുകൂലമായി വരും. വഴക്കാളിയോടുകൂടെ നടക്കരുത്, അവൻ നിനക്ക് ഭാരമായി തീരും. അവൻ തോന്നുംപടി നടന്ന് നിന്നെയും അപകടത്തിൽ ചാടിക്കും. ക്ഷിപ്രകോപിയോടും വഴക്കിൽ നിൽക്കുകയോ അവനോട് വിജന പ്രദേശത്ത് സഞ്ചരിക്കരുത്. രക്തം ചൊരിയാൻ അവന് മടിയില്ല. സഹായിക്കാൻ ആരുമില്ലെന്ന് കണ്ടാൽ അവൻ അടിച്ചു വീഴ്ത്തും. ബോസിന്റെ ഉപദേശം തേടരുത്, അവന് രഹസ്യം സൂക്ഷിക്കാനാവില്ല. കൃത്യമായിരിക്കേണ്ടതൊന്നും അന്യർ കാണാതെ ചെയ്യരുത്, അവനതെങ്ങനെ മുതലാക്കുമെന്ന് ആർക്കറിയാം. എല്ലാവരോടും എല്ലാം തുറന്നു പറയരുത്, അത് നിന്റെ സന്തോഷം കെടുത്തിയേക്കാം. ദൈവമേ സ്വനയ്ക്ക് യോഗ്യമാകുന്നു ബാധിക്കുമോ.
സൗത്വസ്തു മധുരാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ച തോറും നമുക്ക് വരുന്ന ഈ പ്രാർത്ഥനാ സമയത്തിലേക്ക് എല്ലാവരുടെയും വളരെ സ്നേഹ ആദരവത്തോടുകൂടി സമയത്ത് സ്വാഗതം ആശ്വസിക്കുന്നു. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയ്ക്ക് സജീവമായ നേതൃത്വം കൊടുക്കുന്ന ഇടവക മത്ര പോലത്തെ എല്ലാവരുടെയും പേരിൽ വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ സ്വാഗതം ആശ്വസിക്കട്ടെ. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ നേതൃത്വം കൊടുക്കുകയും പ്രത്യേകിച്ച് എല്ലാ കാര്യങ്ങളിലും സഹായിക്കുകയും ചെയ്യുന്ന എല്ലാ വന്നിയ വൈദിക ശ്രേഷ്ഠരെയും വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ ഈ സമയത്ത് സ്വാഗതം ആശംസിക്കട്ടെ. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥന ശ്രദ്ധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുന്ന എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. പ്രത്യേകിച്ച് ഒരു ബുധനാഴ്ചയോടെ നമുക്ക് ജീവിതം വരാന് വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാനും ധ്യാനിപ്പാനും തിരുവചനം ധ്യാനിപ്പാനും പഠിക്കാനും ഒക്കെ നമുക്ക് അവസരം തന്നു. വീട് വീട് നമുക്ക് സ്തുതിക്കുക, ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും വാർത്തയും വന്നിക്കുകയും ചെയ്യാം. ഗായകസംഘം ചേർന്ന് ഒരു ഗീതം ആരംഭിച്ചു, അതിനെ തുടർന്ന് ഒരു ശുശ്രൂഷ ആരംഭിക്കുന്നതായിരിക്കും.
ദൈവ നാമത്തിന് മഹത്വമുണ്ടാവട്ടെ. സുവിശേഷ ഗീതങ്ങളിലെ 223-ാമത്തെ ഗീതം നമുക്ക് ചേർന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിരുന്നത്. എല്ലാ ആരാധനയ്ക്കും മഹത്വത്തിനും യോഗ്യനായ ദൈവത്തെ നമുക്ക് ചേർന്ന് മഹത്വപ്പെടുത്താം. അനുദിന ജീവിതത്തിൽ നമ്മെ നയിക്കുന്ന എല്ലാ കൃപകളെയും നന്മകളെയും ഓർത്ത് ദൈവത്തെ പാഠപുസ്തകത്തിലെ 223 ഗീതം.
ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആഴിയും ഓഴിയും നിർമ്മിച്ച നാഥനെ, ആഴിയും ഓഴിയും നിർമ്മിച്ച നാഥനെ ആത്മാവിലാരാധിക്കും കർത്താവിനെ, നിത്യം സ്തുതിച്ചിടും ഞാൻ. ആത്മാവിലാരാധിക്കും കർത്താവിനെ, നിത്യം സ്തുതിച്ചിടും ഞാൻ. പാപത്താൽ നിറയപ്പെട്ട എന്നെ എന്റെ പാപിയെടുത്തു, പാവന വീണം തന്നു പാപത്തിൻ കറപോക്കി, പാവന വീണം തന്നു പാപത്തിൻ കറപോക്കി. രക്ഷിച്ചതാൽ നിന്നെ ഞാനെന്നാളും ആത്മാവിലാരാധിക്കും. രക്ഷിച്ചതാൽ നിന്നെ ഞാനെന്നാളും ആത്മാവിലാരാധിക്കും. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. വാഗ്ദത്തം പോലെ നിന്റെ സന്നിധാനെ നിന്മക്കൾ കോടിയിടുമ്പോൾ, മധ്യേ വന്നനുഗ്രഹം ചെയ്തിടാമെന്നൂരാം, മധ്യേ വന്നനുഗ്രഹം ചെയ്തിടാമെന്നൂരാം. ചെയ്തവെന്നി മാത്രമേ നിന്നെ ഞങ്ങൾ ആത്മാവിലാരാധിക്കും. ചെയ്തവൻ നീ മാത്രമേ നിന്നെ ഞങ്ങൾ ആത്മാവിലാരാധിക്കും. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആദിമനൂറ്റാണ്ടിൽ നിന്ദാത മർക്കോസിൻ വാളികയിൽ, നിന്നാത്മ പകർന്ന പോൽ നിന്ദാസർ മധ്യത്തിൽ, നിന്നാത്മ പകർന്ന പോൽ നിന്ദാസർ മധ്യത്തിൽ. നിശക്തിയായ ചെടുക നിന്നെ ഇന്ന് ആത്മാവിലാരാധിക്കും. നിശക്തിയായ ചെടുക നിന്നെ ഇന്ന് ആത്മാവിലാരാധിക്കും. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആത്മാവിച്ചിടുന്നിതാം. ചെങ്കടൽ കടന്നു മിരിയാം കൺകൈയിൽ തപ്പെടുത്താത്തതു പോൽ, പാപത്തിൻ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞതാൽ, പാപത്തിൻ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞതാൽ. ഞാൻ നിന്നെ ആരാധിക്കും ആത്മാവിലും സത്യത്തിലും സ്തുതിക്കും. ഞാൻ നിന്നെ ആരാധിക്കും ആത്മാവിലും സത്യത്തിലും സ്തുതിക്കും. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാം. ആഴിയും ഓഴിയും നിർമ്മിച്ച നാഥനെ, ആഴിയും ഓഴിയും നിർമ്മിച്ച നാഥനെ ആത്മാ കർത്താവിലാരാധിക്കും കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആത്മാവിലാരാധിക്കും കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും നീതാ.
പിതാവിനും പുത്രനും പരിശുദ്ധ സഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി.
ദൈവമായ നാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
നീ പരിശുദ്ധനാകുന്നു, മണ്ണമില്ലാത്ത നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കാരണം ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
ഹലോവാനെ നീ പരിശുദ്ധനാകുന്നു, മണ്ണമില്ലാത്ത നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കാരണം ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
നീ പരിശുദ്ധനാകുന്നു,
മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
കർത്താവേ കൃപയുണ്ട ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ഉസ്കാരം ദോഷികളും കഴിക്കുന്നത് ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നിനക്ക് സ്തുതി, സിതാവേ നിനക്ക് സ്തുതി. ആവിളായ നിന്റെ അടി ആരോട് കരുണയുന്ന രാജാവേ നിനക്ക് സ്തുതി. വാർക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ
പിതാവേണ്ടേ,
ഞങ്ങൾക്ക് ആവശ്യമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശ്രമിച്ചതുപോലെ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. രാജ്യവും കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം.
ഭർത്താവിലൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദുരന്തമായ ഭർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ സമയത്തും ദേവനുമാരുടെ പേശുകളേണമേ. ആമീൻ. വറക്കുമോ ദൈവമേ പ്രവൃത്തിയാലും വചനത്താലും ഹൃദയവിചാരത്താലും ഞങ്ങൾ നിന്നോട് പാപം ചെയ്യാതെ എല്ലായ്പ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ. മരിച്ചു പോകുന്നവരായ മനുഷ്യന്റെ സ്വഭാവം അനുസരിച്ച് നിന്നോട് ഞങ്ങൾ പാപം ചെയ്തുകൊണ്ട് നിന്റെ കരുണയെ ഞങ്ങൾ നിന്ന് വിരോധിക്കരുതേ. ദൈവമേ നിന്റെ നന്മയിൻ പ്രകാരവും ദൈവം പ്രകാരവും ഞങ്ങൾക്ക് മോചനം നൽകണമേ. ദൈവമേ നിന്റെ കോപത്താൽ ഞങ്ങളെ ശാസിക്കരുതേ, നിന്റെ ക്രോധത്താൽ ഞങ്ങളെ ശിക്ഷിക്കുകയും വരുതേ. ഞങ്ങളുടെ പാപങ്ങൾക്കും ദുഷ്ടപ്രവൃത്തികൾക്കും അനുയോജ്യമായ പ്രകാരം നീ ഞങ്ങളോട് കോപിക്കരുതേ. ദൈവമേ ഞങ്ങൾ നിന്റെ സന്നിധിയിൽ കാണപ്പെടുമ്പോൾ നിന്റെ തിരുമുഖം ഞങ്ങളിൽ നിന്ന് മറച്ചു കളയരുതേ. മനുഷ്യരുടെ രഹസ്യകാര്യങ്ങളെയും പരസ്യകാര്യങ്ങളെയും നീ ന്യായമനുസരിക്കുന്ന ദിവസത്തിൽ ഞങ്ങൾ നിന്ന് നിന്റെ തിരുമുഖം മാറ്റിക്കളയരുതേ. ഞങ്ങൾക്ക് വേണ്ടി ജഡമെടുക്കുകയും കഷ്ടപ്പെടുകയും കുരിശിൽ തൂങ്ങി മരിക്കുകയും കബറടക്കപ്പെടുകയും മൂന്നാം ദിവസം ഉയർത്തി നിൽക്കുകയും ചെയ്തവനായ ദൈവമേ, ദുഷ്ടാത്മാക്കൾ ഞങ്ങളുടെ മേൽ അധികാരപ്പെടാതെയും അവ നിന്റെ തൃക്കൈകളിൽ നിന്ന് ഞങ്ങളെ അപഹരിക്കാതെയും ഇരിക്കാനായിട്ട് നിന്നിൽ ഞങ്ങളെ ബന്ധിക്കേണ്ടമേ. വഞ്ചനയിലേക്ക് ചായുവാൻ ഞങ്ങളെ നീ വിട്ടുകൊടുക്കരുതേ. ശത്രുവായ സാത്താൻ അവന്റെ വകകളിൽ വല്ലതും ഞങ്ങൾ കണ്ടിട്ട് അവൻ ഞങ്ങളുടെ മേൽ അധികാരപ്പെടുവാൻ നീ സമ്മതിക്കരുതേ. പാപത്തിന്റെ സകല വിചാരങ്ങളെയും ഞങ്ങൾ നിന്ന് നീക്കിക്കളവാൻ ഞങ്ങൾ പ്രാപ്തരായി തീരത്തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയത്തെ മൂർച്ചയുള്ള വാള് പോലെ ആക്കണമേ. സമുദ്രത്തെ ശാസിച്ചടക്കിയവനായ ദൈവമേ, ഞങ്ങളുടെ സ്വാഭാവിക വികാരങ്ങൾ പാപത്തിലേക്ക് തിരിയാതെ നീ തടുക്കണമേ. പാപം ഞങ്ങളുടെ സകല അവയവങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നീങ്ങിപ്പോകുമാറാകണമേ. ദൈവമേ സത്യവിശ്വാസത്തോടുകൂടിയ വെടിപ്പുള്ള ഹൃദയം എന്നേക്കും ഞങ്ങൾക്ക് നൽകണമേ. എന്തുകൊണ്ടെന്നാൽ മഹത്വവും ബഹുമാനവും എന്നും നിനക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ.
ദൈവത്തിന്റെ സന്നിനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദികരെ, കർത്താവിൽ വിശ്വാസികളെ, ലോകത്ത് നമ്മൾ കേൾക്കുന്ന വാർത്തകളെല്ലാം തന്നെ അക്രമത്തിന്റെയും വയലൻസിന്റെയുമാണ്. ജെറുസലേമിൽ ഇന്നലെ 4 റബ്ബായിമാരെ കൊന്നു. അത് ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നിശ്ചയമില്ല. അത് അതിന്റെ പകരം വീട്ടലിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കുമല്ലോ. അതെ, സ്വാഭാവികമായിട്ടും അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന വാർത്തയാണ്. നമ്മുടെ ഇവിടെ അമേരിക്കയിൽ ഇപ്പോ മിസൂറിയിൽ എമർജൻസി ഡിക്ലെയർ ചെയ്തിരിക്കുക. അവിടെ പയ്യനെ കൊന്ന പോലീസ് ഓഫീസറുടെ ജഡ്ജ്മെന്റ് ഏത് നിമിഷവും വരാം. അദ്ദേഹത്തെ ഫ്രീ ചെയ്യും, അദ്ദേഹത്തെ വിട്ടയക്കും. വിട്ടയച്ചാൽ അവിടെയുള്ള റെസിഡൻസ് എല്ലാം കൂടെ എങ്ങനെ പ്രതികരിക്കണമെന്നുള്ളത് തയ്യാറായിരിക്കുക. അങ്ങനെ എമർജൻസി ഡിക്ലെയർ ചെയ്തിരിക്കുക. എല്ലാം ഈ വയലൻസിന്റെ ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത്. മനുഷ്യൻ അവൻ തയ്യാറാകുന്നതും അവൻ ഒരുങ്ങുന്നതും അവൻ പ്രവർത്തിക്കുന്നതുമെല്ലാം ഈ അക്രമത്തിന് വേണ്ടിയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ 18 നവംബർ 18 നമ്മുടെ സഭാ മാനേജിംഗ് കമ്മിറ്റി. അപ്പൊ മാനേജിംഗ് കമ്മിറ്റിക്ക് മുമ്പ് വന്ന പേപ്പറിലൊക്കെ വന്ന വാർത്ത, മാനേജിംഗ് കമ്മിറ്റി ഭംഗിയായിട്ട് കുഴപ്പമൊന്നുമില്ല, അതൊക്കെ നടന്നു, കുഴപ്പമൊന്നുമില്ല. പക്ഷെ വാർത്ത വന്ന എങ്ങനെയായിരുന്നു, സംഘർഷത്തിന് സാധ്യതയാണ് ആ പേപ്പറിൽ വന്നിരിക്കുന്നത്. മലങ്കര ഓർത്തഡോക്സ് പേപ്പർ, ന്യൂസ് പേപ്പർ വന്ന വാർത്തയാണ്. മലങ്കര ഓർത്തഡോക്സ് സഭ മാനേജിംഗ് കമ്മിറ്റി നവംബർ 18 സംഘർഷത്തിന് സാധ്യത. സംഘർഷവും സാധ്യതയൊന്നുമില്ലാതെ മാനേജിംഗ് കമ്മിറ്റി തീർന്നു. പക്ഷെ മനുഷ്യന്റെ മനസ്സ് എപ്പോഴും ഇപ്പോഴും വാർത്തയാണെങ്കിലും വാർത്തകളാണെങ്കിലും മീഡിയ ആണെങ്കിലും എല്ലാം ഈ സംഘർഷത്തെയും വയലൻസിനെയും ഒക്കെ പ്രൊമോട്ട് ചെയ്യാനും അതെങ്ങനെ സംഘടിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതുമാണ് നോക്കുന്നത്. അങ്ങനെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാൻ, അങ്ങനെ ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. ഇങ്ങനെ ഒരു ലോകത്താണ് നമുക്ക് സമാധാനമായിട്ടിരുന്ന് ശാന്തമായി കുറച്ച് ആത്മീയ ചിന്തകൾ പങ്കുവയ്ക്കുവാൻ നമുക്ക് അവസരം ലഭിച്ചിരിക്കുന്നതും ഇങ്ങനെയൊരു ലോകത്തിന്റെ നടുവിലാണ് എന്നുള്ളത് വ്യക്തിപരമായി നമ്മളൊക്കെ നോക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കാവുന്ന ഒരു സംഗതിയാണ്. ഇതിൽ നാം ഈ കൂടി ഇരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യേണ്ട ഒരു സംഗതിയാണ്. ലോകത്ത് ഇങ്ങനെ സംഘർഷത്തിന്റെ ആത്മാവാണ് മനുഷ്യരിൽ വർദ്ധിച്ചത്. ഇത് ഞാനീ പ്രധാനമായിട്ട് വാർത്താ മാധ്യമങ്ങളിൽ വരുന്ന സംഘർഷാവസ്ഥയെ പറ്റി പറഞ്ഞതാണ്. വാർത്തകളൊന്നും വരാത്ത നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും സാധാരണ ജീവിതത്തിലെ ഇടവക തലത്തിലും കുടുംബത്തിലും എല്ലാം ഈ സംഘർഷങ്ങളാ അല്ലെങ്കിൽ വയലൻസിന്റെ ആത്മാവ കൂടുതൽ പ്രവർത്തിക്കുന്ന എന്നുള്ളത് വളരെ പ്രയാസമുള്ള ഒരു സംഗതിയാണ്. ആമുഖമായി ഞാൻ ഇത്രയും സൂചിപ്പിച്ചു എന്ന് മാത്രം. നമ്മുടെ ചിന്തകളിലും പ്രാർത്ഥനകളിലും ഒക്കെ ലോകത്ത് സമാധാനമുണ്ടാകുവാൻ തക്കവണ്ണം പ്രത്യേകമായിട്ട് നാം ഓർത്തിരിക്കണം എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് നമ്മുടെ ദൈവവചനം സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട രാജേഷ് കെ ജോൺ അച്ഛനാണ്. അച്ഛനാണല്ലോ ഇപ്പോൾ നമ്മുടെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ ചുമതല വഹിക്കുന്നത്. അച്ഛൻ തന്നെയാണ് ഇന്ന് നമ്മുടെ ധ്യാനം നയിക്കുന്നത്. അച്ഛനെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഓരോ ആഴ്ചയിലെയും ക്രമീകരണങ്ങൾ ഏറ്റവും ഭംഗിയായി നടക്കുവാൻ തക്കവണ്ണം മുൻകൂട്ടി തന്നെ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുകയും വളരെ ഭംഗിയായിട്ട് ഇതെല്ലാം ഈ പ്രാർത്ഥന ഫെലോഷിപ്പ് ഭംഗിയായി കൊണ്ടുപോകാൻ തക്കവണ്ണം അച്ഛൻ യത്നിക്കുകയും ചെയ്യുന്നു. അച്ഛനോടുള്ള സന്തോഷം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അച്ഛനെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇത് നമുക്ക് അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും ആയിരിക്കുന്ന സ്ഥലത്ത് ദൈവവചനം ധ്യാനിക്കുവാനും പഠിക്കുവാനും അനുയോജ്യമായ രീതിയിൽ നമ്മുടെ സാഹചര്യങ്ങൾ പ്രത്യേക ക്രമീകരിക്കുവാൻ തക്കവണ്ണം ശ്രദ്ധിക്കണം എന്നുള്ളത് നിങ്ങളോട് ഓർപ്പിക്കുന്നു. ഇപ്പോൾ ഗായക ഗാനം ആലപിക്കുന്നതും തുടർന്ന് ബഹുമാനപ്പെട്ട രാജേഷ് കെ ജോണച്ചൻ ധ്യാനം നയിക്കുന്നതും ആയിരിക്കും.
അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ, നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവേൻ. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നരുളിയ ദൈവത്തിന്റെ സ്നേഹമാർന്ന ശബ്ദം ഇന്നും മാറ്റലികൊള്ളുന്നു. ഉള്ളം തകർന്നവരെയും ആശ്വാസം നോക്കുന്നവരെയും കണ്ണുനീരോടെ നിൽക്കുന്നവരെയൊക്കെ ദൈവം തന്റെ സന്നിധിയിലേക്ക് വിളിക്കുന്ന വലിയ ശബ്ദത്തിനായിട്ട് പ്രത്യേകിച്ച് ഈ ഗാനത്തിലൂടെ നമുക്ക് കാതോർക്കാം. യേശു വിളിക്കുന്നു, ഇന്നും യേശു വിളിക്കുന്നു, നമുക്ക് ചേർന്ന് പാടാം. യേശു വിളിക്കുന്നു, ഇന്നും യേശു വിളിക്കുന്നു.
ദൈവത്തിന്റെ ബലിതൃനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിയമിയ തിരുവനത്തിന്റെ കൃത്യം മുത്തിക്കൊണ്ട് ഈ അനന്തരീകളമായ ശുശ്രൂഷയിലേക്ക് വിനയത്തോടുകൂടി പ്രവേശിക്കുന്നു. ആരാധികരായ വൈദിക സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം ശ്രവിക്കുന്ന എല്ലാ മാതാപിതാക്കളും സഹോദരങ്ങളുമേ, ആമുഖമായിട്ട് ഈ സമ്പ്രാന്റെ നാമത്തിൽ എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. മഹിമദ്രവനെ സമർപ്പിച്ചതുപോലെ ഈ ശുശ്രൂഷ ദൈവത്തിന്റെ വലിയ കരുണയാല് ഭംഗിയായിട്ട് നടക്കുന്നു എന്നുള്ളതില് ഒരുപാട് സന്തോഷമുണ്ട്. ദൈവത്തെ സ്തുതിക്കുന്നു. വാസ്തവത്തിൽ നിന്ന് 12 അച്ഛന്മാര് ഇന്ന് സ്തുതിച്ചുള്ള വചനം പറയാമെന്ന് എത്തിയിരുന്നെങ്കിലും കഴിഞ്ഞ ദിവസം വൈകിട്ട് ഒരു അസൗകര്യമുണ്ട് എന്ന് പറയുകയുണ്ടായി. അതുകൊണ്ടാണ് ബലഹീനനായ ഞാൻ തന്നെ മറ്റാരും കിട്ടാത്തത് കൊണ്ട് ഈ ശുശ്രൂഷയിലേക്ക് വീണ്ടും പ്രവേശിക്കുന്നത്. എന്നിരുന്നാൽ തന്നെയും ദൈവവചനം പറയാൻ തക്കവണ്ണം ലഭിക്കുന്ന നിമിഷങ്ങളൊക്കെയും അതിചാരിതമായിട്ടാണെങ്കിലും അത് ദൈവം ഒരുക്കുന്ന അല്ലെങ്കിൽ ദൈവം ദാനമായിട്ട് നൽകുന്ന നിമിഷങ്ങളായിട്ട് ശ്രേഷ്ഠമായ നിമിഷങ്ങളായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഈ ശുശ്രൂഷ സന്തോഷത്തോടെ നിർവഹിക്കുന്നതിൽ എനിക്ക് വളരെ ചരിതാർത്ഥ്യമാണ്. തിരുമനത്തുകൊണ്ട് പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ സംഘർഷഭരിതമായ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എവിടെ നോക്കിയാലും ഏത് ദേശത്ത് നോക്കിയാലും ദേശങ്ങളൊന്നുമില്ല, നമ്മളൊക്കെ ജീവിക്കുന്ന ഇട്ടാവട്ടങ്ങളിൽ പോലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും രൂക്ഷമായ പ്രതികൂല സാഹചര്യങ്ങളുടെ മധ്യത്തിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോഴും അതിന്റെ മധ്യത്തിൽ എങ്ങനെ ജീവിക്കണം, എങ്ങനെ സ്വസ്ഥത കണ്ടെത്തണം, സമാധാനം കണ്ടെത്തണം എന്നുള്ള വ്യാകുലത വിഗ്രഹത പലപ്പോഴും നമ്മളെ ശക്തമായിട്ട് ബാധിക്കാറുണ്ട്. പലപ്പോഴും ഈ പ്രയാസ പ്രശ്നങ്ങള് ഓരോ സ്ഥലങ്ങളിലും ഓരോ നാടുകളിലും ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങളെ ഒന്ന് വിലയിരുത്തുമ്പോൾ എവിടേക്കോ ചില അന്വേഷണത്തിന്റെ അല്ലെങ്കിൽ എവിടേക്കോ ചില ആർജിക്കാത്ത ചില യാഥാർത്ഥ്യങ്ങളെ വിസ്മരിച്ചുകൊണ്ട് ത്യജിച്ചുകൊണ്ട് പോകുന്നത് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് പലപ്പോഴും. ജീവിതത്തിൽ എന്താണ് നമ്മൾ നേടേണ്ടത്, ജീവിതത്തിൽ എന്താണ് നമ്മൾ അന്വേഷിക്കേണ്ടത് എന്നുള്ള ഒരു ചിന്ത നമ്മളെ ധരിക്കുമ്പോഴ് അല്ലെങ്കിൽ അതിന്റെ എന്താണ് യാഥാർത്ഥ്യത്തിൽ നമ്മൾ പ്രതീക്ഷയോടുകൂടി പോകേണ്ടത് എന്നുള്ള ഒരു ഒരു പരിശീലനം അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള ഒരു ബോധം നമ്മളിൽ ഉണ്ടാകുമ്പോഴ് ഒരു പക്ഷെ മനുഷ്യനാൽ രൂപപ്പെട്ടു വരുന്ന പ്രശ്നങ്ങൾക്ക് ഒരു സമാപ്തി ഉണ്ടാകും. പക്ഷെ ഗതികേട് പറയട്ടെ, ഓരോ ദിവസങ്ങൾ അല്ലെങ്കിൽ ഓരോ വർഷങ്ങൾ കഴിയും തോറും രൂക്ഷതയിൽ നിന്നും അതിരൂക്ഷമായ പ്രതിസന്ധികളിലേക്ക് നാശങ്ങളിലേക്ക് ഈ ലോകം തുറന്നെടുക്കുന്നു എന്നുള്ള ഓർക്കുമ്പോൾ ഒരുപാട് ദുഃഖവും പ്രയാസമുണ്ട്. പക്ഷെ അതിന്റെ മധ്യത്തിൽ നമുക്ക് ലഭിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ നേടേണ്ടതുണ്ടെന്നുള്ളതിനെ പറ്റി ചില ആശയങ്ങൾ വേദവസ്തു നമുക്ക് നൽകുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഞാൻ ചെറിയ ഒരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവെച്ചുകൊണ്ടാണ് ആഗ്രഹിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം അതിന്റെ ഏഴാം അധ്യായത്തിന്റെ 37-38 വാക്യങ്ങളാണ്. വളരെ സുപരിചിതവും പല പല ആളുകളും പല പ്രാവശ്യമായിട്ട് എടുത്തുപയോഗിച്ച് ധ്യാനിച്ചിട്ടുള്ളൊരു ഭാഗമാണ്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, പലരിൽ കൂടി നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ്. ഈ പുതിയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പറയാനൊന്നുമില്ലെങ്കിൽ തന്നെയും മറ്റേ മനസ്സിൽ കൂടി കടന്നു പോയ പ്രത്യേകിച്ച് പറഞ്ഞ സംഭവമായിട്ട് ബന്ധപ്പെട്ട മനസ്സിൽ കൂടി കടന്നു പോയ ഒന്നും ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഇപ്രകാരമായിട്ട് വാക്യം ഉത്സവത്തിന്റെ മഹാദിനമായ ഒഴുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് വായിക്കുന്നവരെല്ലാം എന്റെ വന്ന് കൂടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. ഉത്സവത്തിന്റെ മഹാദിനമായ ഒഴുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവരെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. അവർ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ദൈവിക ആത്മാവിനെ കുറിച്ച് അത്ര പറഞ്ഞത് എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഈ വേദകാലത്തിന്റെ പശ്ചാത്തലം ഏഴാം അധ്യായത്തിന്റെ പ്രാരംഭം മുതൽ നമ്മൾ വായിക്കുമ്പോൾ ഒരു വലിയ സംഘർഷഭരിതമായ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് കർത്താവ് ഈ വാക്യം പറയുന്നത്. കാരണം ഏഴാം അധ്യായത്തിന്റെ പ്രാരംഭം നമ്മൾ നോക്കുമ്പോൾ യഹൂദന്മാരുടെ ഇടയിൽ വളരെ പ്രസിദ്ധമായ ഒരു പെരുന്നാളിന്റെ പ്രാരംഭമാണ് കൂടാര പെരുന്നാള്. കൂടാര പെരുന്നാൾ വളരെ ദൈവശാസ്ത്രപരമായിട്ട് വളരെ ആഴമായിട്ടൊരു വാക്യമായത്, എനിക്ക് ദൈവശാസ്ത്രമായിട്ട് വലിയ ശക്തൊന്നും ഇല്ലാത്ത ആളായതുകൊണ്ട് ഈ ആഴമായ കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ എന്റെ മനസ്സിൽ തോന്നിയ ഒന്നും രണ്ട് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പങ്കുവയ്ക്കുകയാണ്. പക്ഷെ കൂടാര പെരുന്നാളിന് ഒരു പശ്ചാത്തലത്തിലാണ് കർത്താവ് ഈ വേദഭാഗം രേഖപ്പെടുത്തുന്നത്. അപ്പൊ ഈ പെരുന്നാളിന്റെ മുമ്പിൽ തന്നെ ചില സഹോദരങ്ങളുമായിട്ടുണ്ടായ ചില ആശയ വിഭിന്നത അവിടെ പറയുന്നുണ്ട്. എന്നൊരു സഹോദരന്മാരോട് പറയുന്നുണ്ട്, ശിഷ്യന്മാരാകണമെന്നില്ല, സഹോദരന്മാർ പറയുന്നുണ്ട് നിങ്ങൾ പെരുന്നാളിന് മുമ്പ് ഞാൻ വരുന്നില്ല എന്ന് പറയുന്നു. പക്ഷെ എന്നിട്ടും അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ പെരുന്നാളിന് പോകും എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഈ പെരുന്നാളിന് ഇപ്പൊ പോകുന്നില്ല ഇങ്ങനെ അവരോട് പറഞ്ഞിട്ട് ഗതിയിലേക്ക് തന്നെ പാർത്തു. എന്നാൽ പത്താം വാക്യത്തിൽ കാണുന്നു അവർ സഹോദരന്മാർ പെരുന്നാളിന് പോയ ശേഷം അവർ പരസ്യമായിട്ടല്ല രഹസ്യത്തിൽ എന്ന പോലെ പോയി. അപ്പൊ എന്നെ വളരെ സ്വാധീനിച്ചൊരു ഭാഗമായിരുന്നു. കാരണം കർത്താവ് കള്ളം പറഞ്ഞ ഒരു ഏക ഭാഗം വേദപുസ്തകത്തിൽ ഇതേ ഉള്ളൂ. പക്ഷെ അത് കള്ളമല്ല, അതിന് പിന്നിൽ കർത്താവ് ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം ഒരു പക്ഷെ നമുക്കത് മനസ്സിലാക്കാൻ പ്രയാസമായതുകൊണ്ടായിരിക്കും. കാരണം ചെറിയ പറ്റി ഇങ്ങനെ പറയുന്നുണ്ട്. എന്തു തന്നെയാണെങ്കിലും ഈ പെരുന്നാളിനെ പറ്റിയുള്ള കർത്താവിന്റെ തീസ്തതയും പെരുന്നാളിൽ ദേവാലയത്തിൽ താൻ നിർവഹിക്കേണ്ട തന്റെ സാന്നിധ്യം കൊണ്ട് ഉണ്ടാകേണ്ട ചില സാധ്യതകളൊക്കെ കർത്താവിന് അറിയാവുന്നത് കൊണ്ടാണ്, അല്ലെ തീർപ്പുള്ളത് കൊണ്ടാണ് ഈതമാണ് വലിയൊരു പെരുന്നാളാണ്, കൂടാര പെരുന്നാളുള്ളത് നമുക്കത് അറിയാവുന്ന കാര്യമാണ്. ആ പെരുന്നാളില് രഹസ്യമായിട്ടാണ് കർത്താവ് അവിടെ പോയത്. പക്ഷെ കർത്താവിന്റെ രഹസ്യമായിട്ട് പോയെങ്കിലും തന്റെ ശുശ്രൂഷ അവർ നിറവേറ്റുകയാണ് ചെയ്യുന്നത്, കർത്താവ് അവിടെ ഫലിപ്പിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അതിന്റെ പെരുന്നാളിന്റെ മധ്യഭാഗം വന്നപ്പോഴ് കർത്താവ് ദേവാലയത്തിൽ ഉപദേശിക്കുകയൊക്കെ ചെയ്തു. ആ പെരുന്നാളിന്റെ അവസാന ദിവസത്തിലാണ് കർത്താവ് പറയുന്നുണ്ടല്ലോ മഹാദിനമായ ഒടുക്കത്തെ നാൾ ലേശി നിന്നുകൊണ്ട് പറയുന്നു. ആ ഒരു പെരുന്നാളിന്റെ പരിസമാപ്തി ഇരുന്നുകൊണ്ട് സർവ്വജനങ്ങളെയും ആകർഷിക്കുന്ന വിധത്തിൽ ഒരു ശ്രേഷ്ഠമായ ഉപദേശം, കാരണം മനുഷ്യരുണ്ടാകാൻ പോകേണ്ട അല്ലെങ്കിൽ ഉണ്ടാകേണ്ട ആത്മീയ തീഷ്ണതയെപ്പറ്റി, ആത്മീയ അന്വേഷണത്തെപ്പറ്റി വളരെ ശക്തമായിട്ട് അവരെ കർത്താവ് പ്രബോധിപ്പിക്കുകയാണ്. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാൾ ലേശിന്നുകൊണ്ട് ദാഹിക്കുന്നവരെല്ലാം എന്റെ അടുക്കിൽ വന്ന് കുടിക്കട്ടെ, എന്നെ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവിട്ട് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. ഈ ജീവനത്തിലുള്ള നദികൾ എന്ന് കർത്താവ് ഉദ്ദേശിക്കുന്നത് ഈ ആത്മീയ അന്വേഷണത്തെ പറ്റിയാണെന്നുള്ള കാര്യം അടുത്തോടെന്നുള്ള വാക്യത്തിൽ അവിടെ പറയുന്നുണ്ട്. സോ ഒന്നാമതായിട്ട് അവിടെ പറയുന്നത് റിയലൈസ് ദ സ്പിരിച്വൽ സ്പേസ് ഇൻ ക്രിസ്ത്യൻ ലൈഫ്. ഈ വേദപാഠത്തിൽ നമുക്ക് മനസ്സിലാകുന്ന ഒന്നാമത്തെ സംഗതി, ആത്മീയ ജീവിതത്തിൽ രൂപപ്പെടുത്തു വരേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് ഈ ആത്മീയ ദാഹം എന്ന് പറയുന്നത്. സ്പിരിച്വൽ സ്പേസ്, ഇത് മനുഷ്യന്റെ ജീവിതത്തിൽ ഈ ആത്മീയ ദാഹം കുറവാണ്. നമുക്കത് ദാഹമുണ്ട്, പക്ഷെ ഈ ആത്മീയതയല്ല ദാഹമുള്ളത്. ഈ നമുക്ക് ദാഹമൊക്കെ പല കാര്യങ്ങൾ, ചിലർക്ക് പണം ഉണ്ടാക്കാനുള്ള ദാഹമുണ്ട്, ചിലർക്ക് വളരെ സുഖലോൽപരായിട്ട് ജീവിക്കാനുള്ള ദാഹമുണ്ട്, ചില ആളുകൾക്കൊക്കെ മദ്യം അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളിലുള്ള ദാഹമുണ്ട്, ചില ആളുകൾക്ക് ഇമ്മോറലായിട്ടുള്ള കാര്യങ്ങളിൽ ദാഹമുണ്ട്. നേരത്തെ പറഞ്ഞത് ചില ആളുകൾക്കൊക്കെ ഈ പറഞ്ഞ സംഘർഷം ഉണ്ടാക്കാനും അതുമായിട്ട് ബന്ധപ്പെട്ട് തിരുവേരി പറഞ്ഞ പോലെ ഒരു വാർത്ത നമ്മൾ സഫേര വാർത്ത വായിച്ച് നമ്മൾ കേൾക്കുന്നുണ്ടായി. ഞാനത് കണ്ടു ആ വാർത്ത, മാനേജിംഗ് മറ്റൊരു സംഘർഷം ഉണ്ടാകും പിടിച്ച് ചെയ്ത് ഫേസ്ബുക്കിലൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു അതിന്റെ ആ ഫീസൊക്കെ. കാരണം ആളുകൾക്ക് വലിയ താല്പര്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. അപ്പൊ ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ വളരെ ശക്തമായിട്ടുണ്ട്. ഈ എന്തിനു വേണ്ടി ദാഹിക്കണം, എന്തിനു വേണ്ടി ഒരുങ്ങണം എന്നുള്ളതിനെ പറ്റി ഇന്ന് ആർക്കും ചിന്തയില്ല. ഇവിടെ കർത്താവ് പറയുന്നത് എന്തിനു വേണ്ടി മനുഷ്യൻ കാണിക്കേണ്ട ഒരു ആത്മീയ ആത്മീയത അന്വേഷിച്ചുകൊണ്ടുള്ള ദാഹം മനുഷ്യനുണ്ട്. ആ ആത്മീയത അന്വേഷിച്ചിട്ടുള്ള ദാഹം അത് ചെയ്തു ചെയ്യുന്നവരുടെ ജീവിതത്തിൽ മാത്രമേ ഒരു ആത്മീയ മുന്നേറ്റം ഉണ്ടാകത്തുള്ളൂ. വെളിവാദിവസങ്ങൾ ഒന്നാം അധ്യായം പത്താം വാക്യത്തിലാണ് പറയുന്നത്, കർത്തൃ ദിവസത്തിൽ അവൻ ആത്മവിവസനായി. നമുക്ക് തോളെ സുപരിചിതമായ സംഭവമാണ്, അപ്പോസ്തലരിൽ നാട് കടത്തപ്പെട്ട യോഹന്നാൻ സ്ലീഹയ്ക്ക് ഉണ്ടായ ഒരു വെളിപാടിന്റെ പശ്ചാത്തലമാണ് അവിടെ. അവിടെ ഒന്നാം അധ്യായത്തിന്റെ പത്താം വാക്യത്തിൽ കർത്തൃ ദിവസത്തിൽ അവൻ ആത്മവിവശനായി. എന്താണ് ഈ കർത്തൃ ദിവസത്തിൽ ആത്മവിവശനാകുക എന്ന് പറയാൻ അർത്ഥം? ഈ വാക്യം വായിക്കുമ്പോൾ ഈ ഓർമ്മ വരുന്നൊരു സംഭവം, ഞാൻ വന്ന് ശിവരാജി പഠിച്ച അവസരത്തില്ല, ഞാൻ സത്യൂരിലായിരുന്നു. സത്യൂരിലൊരു വാഗത്താളം വലിയ പള്ളിയിൽ, സംഗ്രാം പള്ളിയിൽ എനിക്ക് നിമിഷം ഉണ്ടായിരുന്നു ആറ് മാസത്തെ. അപ്പം അമിഷ്ടാട് ബന്ധപ്പെട്ട് ഞായറാഴ്ച ഇരുന്ന് പ്രാർത്ഥനായോഗത്തില് ചില പച്ചമാരക ചിലവുകളിൽ വരും അല്ലെങ്കിൽ വരത്തില്ല, കാരണം ഞങ്ങൾ തന്നെ പോയി നടന്ന കുറഞ്ഞോളൊക്കെ. അപ്പൊ ഒരു വീട്ടില് പ്രാർത്ഥനയോട് സംബന്ധിച്ചല്ലേ മറ്റൊന്നുമില്ല, ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. അപ്പം നമ്മളൊന്ന് ഈ ശിവനാലിനൊക്കെ പഠിക്കുന്ന ആദ്യ ഘട്ടങ്ങളായോണ്ട് ഇതിന്റെ പ്രസംഗങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴ് മറ്റൊരു വ്യക്തിയോട് പ്രസംഗിക്കാനായിട്ട് വന്നു. അപ്പൊ നമുക്കറിയാവുന്ന നാട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഔദ്യോഗിക ജീവിതത്തിൽ ചില മേഖലകളിലൊക്കെ പ്രവർത്തിച്ച് തന്റെ ചുമതലകളൊക്കെ അവസാനം ഒഫീഷ്യലായിട്ടുള്ള ചുമതലകളൊക്കെ അവസാനിച്ച് ഇഷ്ടംപോലെ കാശും ഒക്കെ ആയി മക്കളൊക്കെ കെട്ടിച്ച് സ്വസ്ഥമായി കഴിയുമ്പോഴത്തേ ആളുകൾക്ക് ഇച്ചിരി ദാഹമുണ്ട് ഈ പ്രസംഗിക്കണമെന്ന്. അങ്ങനെയുള്ള ഗ്രൂപ്പിൽപ്പെട്ടൊരു മനുഷ്യനാണ് അദ്ദേഹം. ഒരു ഗ്രൂപ്പുണ്ട് അദ്ദേഹത്തിലൂടെ ഇങ്ങനെ പ്രസംഗിക്കാൻ വന്നു. അപ്പൊ അദ്ദേഹം എടുത്ത് വിഷയം വീടാ ഈ കർത്തൃ ദിവസത്തിൽ അവൻ ആത്മവിവസനായി. ആര്? യോഹന്നാൻ ശ്ലീഹ. ഈ പ്രസംഗം അദ്ദേഹം പറയുമ്പോൾ ഈ ആത്മവിദഗ്ധരുടെ ആളുകൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പുള്ളി ഒരു പ്രത്യേക രീതിയിൽ ഒരു ഭയങ്കര വിറകിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, കർത്തൃ ദിവസത്തിൽ അവരുടെ ആത്മവിദഗ്ധനായി. ഇത് എഴുതേണ്ടിരിക്കുന്ന കുട്ടികൾ വെച്ചിട്ടോ അവരൊരു ആത്മവിദഗ്ധരായി, അതൊരു സോഹോപ്പറെ കിടക്കാതെ അതൊരു ഭയങ്കര വർദ്ധിക്കില്ല. ഈ നമ്മൾ ഈ ആദ്യ കാലഘട്ടമായ നമുക്ക് ഇതിനെപ്പറ്റി വലിയ അറിവൊന്നും വലിയ വിവരമൊന്നും ഇല്ലെന്നുണ്ട്. ഇപ്പോഴും വലിയ വിവരമൊന്നും ഇല്ല എങ്കിൽ തന്നെയും ഈ അന്ന് ഇതിനെപ്പറ്റി വലിയ അറിവില്ലായിരുന്നു, അറിയാതെ അതിന് തന്നെ തന്നെ പറഞ്ഞു കൊടുക്കുന്നതിനായിരുന്നു. അപ്പൊ ഈ അവരൊക്കെ സ്വന്തം വെക്കുന്ന ഒരു ചിന്താഗതി എന്ന് പറയുന്നത് ഈ ആത്മവിവശത ആളുകൾ പറഞ്ഞാൽ ഈ വല്ലാത്തൊരു ആത്മീയ അനുഭവത്തിലേക്ക് വളവിന്റെ പറഞ്ഞതിലേക്ക്. അപ്പൊ ഈ വളർത്തിച്ചെങ്കിൽ മാത്രമേ ഈ ആത്മവിവശത ഉണ്ടാകുന്ന ധാരണ പലർക്കും ഉണ്ട്. ഇന്ന് നമ്മുടെ കയ്യിൽ പല ആളുകൾക്കുമുണ്ട്. ഈ പ്രസംഗിക്കുമ്പോഴും അല്ലെങ്കിൽ പാട്ട് പാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ വളരെയുണ്ടെങ്കിലുണ്ടായിരുന്നു ഒരു പ്രത്യേക അനുഭൂതിയാണ്. കർത്താവ് അടുത്തത് ഇങ്ങനെ വളർത്തി പ്രാർത്ഥിച്ചില്ലാതെ ഞാൻ കേട്ടിട്ടുണ്ട്. ശിഷ്യന്മാർ വീണ്ടും സ്വന്തമായിട്ടാണ് നല്ല പ്രാർത്ഥന പറയപ്പെടുന്നത്, ഈ വളർത്തതായിട്ടൊന്നും നമ്മളൊന്നും കാണുന്നില്ല. ഈ വേറെ അനുഭവം ഉണ്ടാവാറില്ല, അത് മറ്റൊരു വെള്ളത്തില്ല. ഈ അത് ഈ ആത്മീയ ആവേശം എന്ന് പറയാം. ഈ ആത്മീയ ആവേശം നോക്കുമ്പോഴേ വേറെയുണ്ടാകുന്നത്. ഈ ആവേശം നോക്കുമ്പോൾ അതിന്റെ അവസാന ഭാഗം എന്നൊരു ആത്മീയ അവസ്ഥതയാണ്. നമ്മൾ കണ്ടിട്ടില്ല ഈ ചിലപ്പോ ഈ യൂട്യൂബിലും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലൊക്കെ ഒത്തിരി പ്രാർത്ഥനക്കാരുണ്ട്. ഈ ഇതുപോലെ ജനങ്ങളെയൊക്കെ ഇങ്ങനെ കൂട്ടത്തിൽ നിർത്തിക്കൊണ്ട് ആത്മീയ അവസ്ഥയിലേക്ക് ആത്മീയ ആവേശത്തിലേക്ക് നയിക്കും. ഈ ആവേശമൊക്കെ കൂട്ടിട്ട് ആകത്തുള്ളതിലെ കഴിയുമ്പോഴത്തേക്ക് പിന്നെ എല്ലാം പറഞ്ഞ് ഉരുണ്ടു വീടും സ്ഥലമുത്തേരി വീടും അവിടെ ഉറുകുന്നത് കാണാം. ഇതാ ആത്മീയ അവസ്ഥത എന്ന് പറഞ്ഞത്. പക്ഷെ യഥാർത്ഥ ആത്മീയതയിൽ ആത്മീയ ആവേശവും ആത്മീയ അവസ്ഥതയൊന്നുമല്ല, ആത്മീയ വിവസതയുണ്ടാകും. യോഗനാഥ് എന്തായാലും പത്ത് ദിവസത്തില്ല. കാരണം പത്ത് ദിവസം എന്ന് പറയുന്നത് അപ്പുരുക്കിലിന്റെ സ്വർഗീയ ആരാധനയുടെ ഓർമ്മ ഈ സത്മപീഡിയിൽ വെച്ച് ഏകനാട് ജീവിക്കുന്ന യോഗനാഥ് മനസ്സിൽ വന്നായപ്പോൾ ആ ആത്മീയ ദാഹത്തിന്റെ തീർത്ഥത സഹിക്കാൻ വയ്യാത്ത ഒരു അനുഭവത്തിലാണ് ഇദ്ദേഹം ഒരു ആത്മവിവസനാവുന്നത്. കാരണം വിശുദ്ധ കുർബാന ചൊല്ലി ദൈവത്തെ ആരാധിക്കേണ്ട സമയത്ത് അത് അങ്ങനെ ഒരു അവസരം ലഭിക്കാതെ ഏകനായിട്ട് പത്മോസ് നമ്മൾ വാങ്ങുന്നുണ്ട്. പത്മസ്വീകരിലേകനാൻ വസിച്ചാലും സ്വർഗത്തോട് എന്റെ പ്രിയൻ വന്നിട്ടുണ്ട്. ആ ദുഃഖത്തിന്റെ ആ പ്രയാസത്തിന്റെ തീപ്പതിയിൽ സ്വർഗം തുറന്ന് കർത്താർ അടുത്ത് വന്ന ആത്മീയ അനുഭൂതിയിലാണ് തന്റെ ജീവിതത്തിലുണ്ടാകുന്ന വെളിപാട് താൻ കാണിക്കുന്നത്. അപ്പം ഈ ആത്മീയതയുടെ ഒരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് അവസ്ഥയും ആവേശമൊന്നുമല്ല, അതൊക്കെ എക്സ്ട്രീ ഓഫ് ദ പൈറ്റി എന്ന് പറയും, ഭക്തിയുടെ ഉന്മാദാവസ്ഥ എന്ന് പറയും. പക്ഷെ വിവസതയതല്ല, മനസ്സിലുണ്ടാകേണ്ടുന്ന ഒരു ആത്മീയ ദാഹമാണ് അവിടെ പറയുന്നത്. ഈ ആത്മീയ ദാഹം നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ ദിവസം എന്റെ പള്ളി ഞാൻ സംബന്ധിക്കുന്ന ഒരു സഹോദരി പള്ളിയിൽ ഇങ്ങനെ യാത്ര കുർബാനയ്ക്ക് വേണ്ടിയിട്ട് വീട്ടിൽ ഇറങ്ങിയ അവസരത്തിൽ ഈ തണുപ്പൊക്കെ ആരംഭിച്ചപ്പോഴത്തേക്ക് ഈ ഓവർകോട്ട് ഇട്ട സമയത്ത് വണ്ടി കയറിയായിരുന്നു. പക്ഷെ ഓവർകോട്ടിൽ കാല് കെട്ടിയത് താഴെ വീണു. താഴെ വീണ് കാലിന് ചെറിയ ഒരു ചെറുതല്ല ചില ഒരു ഒഴിവ് പോലെ സംഭവിച്ചു. വളരെ വേദന കിട്ടും പുള്ളിക്കാരിക്ക്. അപ്പൊ അദ്ദേഹം പള്ളിയിൽ വന്ന് വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് തിരിച്ചടിയിലെ ഭക്ഷിക്കാനായിട്ട് കടന്നു വന്നു. രണ്ടു മൂന്ന് പേര് പിടിച്ചുകൊണ്ട് അപ്പൊ ഞാൻ ചുറ്റത്ത് പറ്റി നല്ലൊരു കുഴപ്പമില്ലാതെ ഇരുന്ന വ്യക്തി അപ്പൊ ഇങ്ങനെ വീടാണെന്നൊക്കെ പറഞ്ഞ് പിന്നെ കുർബാനയൊക്കെ കൊടുത്തു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആ സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല, ആ പള്ളി വന്നുള്ള ആഗ്രഹമുണ്ട്. ഇവിടെ പള്ളിയിൽ നിന്ന് കുർബാനയെ കഴിഞ്ഞ് ഞൊണ്ടി ഞൊണ്ടി പോയിട്ടാണ് ആശുപത്രിയിൽ പോയി പ്ലാസ്റ്റിന് വേണ്ടി കിടന്നത്. അപ്പൊ ഞാൻ വീട്ടിൽ കാണാനായിട്ട് പോയി. അവർ പറഞ്ഞൊരു കാര്യം എന്നെ ഒരുപാട് സ്വാധീനിച്ചു. പക്ഷേ വണ്ടിയിൽ നിന്ന് വീഴപ്പോഴേ എനിക്ക് മനസ്സിലായി കാലിന്റെ തൊഴിൽ കുഴപ്പമുണ്ട്, ഒരു ചെറിയ ഓടിവൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ ആരോടും പറഞ്ഞില്ല, ഞാൻ ആ വേദന സാധിച്ചു. കാരണം പള്ളിയിൽ വന്ന് വിശുദ്ധ കുർബാന കൊള്ളണം എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഇന്ന് ഞാൻ പള്ളിയിൽ വന്നില്ലെങ്കിൽ എനിക്കറിയാം പ്ലാസ്റ്റർ കിട്ടുകയാണ് ഒരു മാസത്തേക്ക് കുർബാന കൊള്ളാനായിട്ട് കഴിയാൻ സാധിക്കത്തില്ലെന്ന്. അതുപോലെ തന്നെ വേദന എടുത്താലും കുഴപ്പമില്ല, ഇന്ന് വന്ന് വിശുദ്ധ കുർബാന അനുഭവിച്ചു പോകുമ്പോൾ മനസ്സിന് ആ പ്രയാസമൊന്ന് മാറും. ഒരു നാല് ദിവസം നാലാഴ്ച കടന്നാലും എനിക്കത് പ്രയാസമില്ല, അതിനതിജീവിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു വന്നത് ഈ ആത്മീയ ജീവിതത്തിൽ ഉണ്ടാകുന്ന തീഷ്ണതയുണ്ട്, കർത്താവ് ആരാധിക്കാനും കർത്താവിന്റെ തിരിച്ചടികൾ സ്വീകരിക്കത്തക്കവണമുള്ള എനിക്കത് ഒരുപാട് നേരം ഞാൻ മനസ്സ് കന്ന് നിറഞ്ഞുകൊണ്ടാണ് ഞാനത് കേട്ടത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ മനസ്സിലാക്കുന്ന സംഗതിയാണ് ഈ ആത്മീയ തീഷ്ണത എന്ന് പറയുന്നൊരു കാര്യം. ഇന്ന് ആരാധനയിലൊക്കെ കടന്നു വരുന്ന നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സങ്കടം അതാണ്. പല ആളുകളും വിശുദ്ധ കുർബാന കഴിഞ്ഞ് ശേലും ദുസ്ലോമ പറഞ്ഞ് സമാധാനം കൊടുക്കുന്ന ദിവസം വണ്ടി കടന്നു വരുന്നത് എന്റെയൊക്കെ കാരണം എന്തറിയാമോ? ഈ ദാഹമില്ലാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ വിശുദ്ധ കുർബാന ഉള്ള ദിവസങ്ങളിലൊക്കെ സ്നേഹിതർ വിളിക്കുമ്പോൾ ബർത്ത്ഡേ പാർട്ടിക്കും കല്യാണ പാർട്ടിക്കും മറ്റു പല പരിപാടിക്കും ഒക്കെ ഈ ആരാധനയ്ക്ക് സംബന്ധിക്കാതെ പോകുന്നതും ഈ ദാഹത്തിന്റെ അഭാവമാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ തിരിച്ചറിയണം ഈ ആത്മീയ ജീവിതത്തിൽ ദാഹമുള്ള ഈ ദാഹം പറ്റി തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മൾ മറ്റു പലതിലേക്ക് നടന്നു പോകും, അവിടെ നിന്ന് നമുക്ക് സംതൃപ്തി ലഭിക്കത്തില്ല. ഈ ആത്മീയ ജീവിതത്തിൽ തീഷ്ണമില്ലാത്തത് കൊണ്ട് മറ്റു പലതിലേക്ക് പോകുമ്പോൾ ആ പോകുന്ന യാഥാർത്ഥ്യങ്ങൾക്കൊന്നും നമുക്ക് ഈ ആത്മീയതയിൽ ലഭിക്കുന്ന സുഖം പകർന്നു തരാൻ കഴിയത്തില്ല. ഇപ്പോഴാണ് നിരാശയുടെയും അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കുന്ന ഈ വൈരാഗ്യത്തിന്റെയും അല്ലെങ്കിൽ ഈ പറയുന്ന പ്രതിസന്ധികളിലേക്കൊക്കെ മനുഷ്യൻ മാറ്റപ്പെടുന്നത്. നമ്മുടെ ജീവിതത്തിൽ വളരെ കാര്യമായി ചിന്തിക്കേണ്ടതാണ് ദൈവസന്നിധിയിൽ ദൈവം ആത്മീയ ദാഹം ഞങ്ങൾക്ക് രൂപപ്പെട്ടു വരണം എന്നൊരു പ്രാർത്ഥന. രണ്ടാമതായിട്ട് ഈ വേദഭാഗത്തിന് മറക്കില്ല, ജീസസ് ഇസ് ദ സോഴ്സ് ഓഫ് ലിവിംഗ് വാട്ടർ. ഈ ആത്മീയ ദാഹം തീർക്കാനുള്ള ഉത്ഭവം എന്ന് പറയുന്നത് ഈ ക്രിസ്തുവിനോട് ചേർന്നുള്ള ജീവിതമാണ്. അപ്പൊ നമ്മുടെ ജീവിക്കുന്ന സാഹചര്യത്തിൽ ദൈവത്തോട് ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുമ്പോഴാണ് ഈ ആത്മീയദാഹത്തിന് ഒരു ആത്മീയദാഹത്തിന് ശമനം ഉണ്ടാകുന്നത്. ഒന്ന് കൊരിന്ത്യർ പത്താം അധ്യായത്തിന്റെ നാലാം ഒന്ന് മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോഴേ, സഹോദരന്മാരെ നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും സ്നേഹത്തിന് കീഴിലായിരുന്നു, എല്ലാവരും സമുദ്രത്തോടെ കടന്ന് എല്ലാവരും ദേഹത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു, എല്ലാവരും ഒരേ ആത്മീയ ആഹാരത്തിൽ നിന്ന് എല്ലാവരും ഒരേ ആത്മീയ പാറയെ കുടിച്ചു, അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തു തന്നെയായിരുന്നു. ആ പാറ ക്രിസ്തു തന്നെയായിരുന്നു. അപ്പൊ നൂറ്റാണ്ട് മുമ്പ് മുതല് ജനങ്ങളെ സമിപ്പിച്ച ആത്മീയ ദാഹം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തുവിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ആളുകളിലും അനുവദിച്ചിരുന്ന ആളുകൾക്കൊക്കെ തീർക്കപ്പെട്ട ലഭിക്കപ്പെട്ട ശാന്തി എന്ന് പറയുന്നത് ക്രിസ്തു നിന്ന് ലഭിച്ച ആത്മീയതയാണ്. ഇന്നും ക്രിസ്തുവിനെ അന്വേഷിക്കുന്നവർക്ക് ലഭിക്കേണ്ടത് ഈ ആത്മീയ ജലമാണ്, അല്ലെങ്കിൽ ആത്മാവിന്റെ നൽവരകളാണ്. പക്ഷെ നമുക്ക് എത്ര പേർക്ക് അത് ലഭിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം നമുക്കറിയാം, വളരെ സുന്ദരമായ ഒരു അധ്യായമാണ്. ശബരിയ സ്ത്രീയും കർത്താവ് എൻകൗണ്ടർ ബിറ്റ്വീൻ ജീസസ് ആൻഡ് ദ വുമൻ ഓഫ് സമയത്തെ വളരെ രസകരമായിട്ടൊരു ഭാവമാണ്. അപ്പം അവരുടെ 4-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ആ സംഭാഷണത്തിന്റെ മധ്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, 4-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുരുപ്പാൻ ചോദിക്കുന്നവരാരെന്നും നീ അറിഞ്ഞിരുന്നുവെങ്കിൽ അവൻ നിന്നോട് ചോദിക്കുകയും അവൻ ജീവനുള്ള ബലം ജലം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു. അവിടെ പറഞ്ഞു നീ ദൈവത്തിന്റെ ദാനം, 4 കാര്യങ്ങൾ അവളോട് പറയുന്നു. 1, നീ ആരാണെന്ന് അറിയണം, നീ ദൈവത്തിന്റെ ദാനം. 2, നിന്നോട് കുരുപ്പാൻ ചോദിക്കുന്നവനാണെന്ന് നീ അറിയണം. 3, നീ അവനോട് ചോദിക്കണം. ഈ 3 കാര്യങ്ങളാവുമ്പോ ഒന്ന് നീ ആരാണെന്ന് അറിയണം, നിന്നോട് നിനക്ക് കുളിപ്പാൻ തരുന്നത് ആരാണെന്ന് അറിയണം, അവരോട് നീ ജീവജലത്തിന്റെ ജലം ചോദിക്കണം. ഈ 3 സംഗതികളുണ്ടാകുമ്പോൾ അനശ്വരമായ ഒരിക്കലും ദാഹിക്കാത്ത ജലം നിനക്ക് നൽകും. ഈ ഒരു സംഗതി വളരെ സുന്ദരമായിട്ടൊരു പാട്ടുണ്ട് നമ്മൾ കേൾക്കുന്നത്, അറിയുന്നില്ലേതും നീ എന്നോട് നീ ചോദിച്ച ജീവന്റെ ജലം കോരി തരുമല്ലോ ഞാൻ, ജീവന്റെ ജലം കോരി തരുമല്ലോ ഞാൻ. ഇത് പറയുമ്പോഴാ സ്ത്രീ പറയുന്നുണ്ട്, തയറില്ല പാളയുമില്ല നീ എങ്ങനെ വെള്ളം കോരും, ജീവന്റെ ജലം പിന്നെ എങ്ങനെ കിട്ടും, ജീവന്റെ ജലം പിന്നെ എങ്ങനെ കിട്ടും. അവിടെ സംശയം ചോദിക്കുക, നിന്റെ കയറില്ല പാളയില്ല ഈ വെള്ളം കോരാൻ തക്കോളം, യാക്കോബിന്റെ ഉറവയിൽ നിന്നും ഞങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഈ വെള്ളം എനിക്ക് പകർന്നു തരാൻ തക്കോളം ഒരുപാടൊന്നും ചെയ്തില്ല, പിന്നെ എങ്ങനെ എന്തിനുണ്ടായ ഈ ദാഹം നിനക്ക് സഹസിക്കാനായിട്ട് കഴിയും. അവരുടെ കർത്താവ് പറയുന്നുണ്ടല്ലോ, ഞാൻ നൽകും ജീവജലം നീ വിശ്വാസം എന്ന് കുടിച്ച നാരി നിനക്കൊരു നാളും ദാഹിക്കില്ല, നാരി നിനക്കൊരു നാളും ദാഹിക്കില്ല. ഈ ജലം വിശ്വാസത്തോടുകൂടി നീ ചോദിച്ചാൽ, ദാഹത്തോടുകൂടി എന്നോട് അപേക്ഷിച്ചാൽ, നിന്റെ ജീവിതത്തിൽ അനശ്വരമായി നിലനിൽക്കുന്ന നിന്റെ ജീവിതത്തിന്റെ ദാഹത്തെ സമഗ്രമായിട്ട് മാറ്റാൻ കഴിയുന്ന ശ്രേഷ്ഠമായ ആത്മീയ ജലം നിനക്ക് ഞാൻ പകർന്നു തരും. വളരെ വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മള്. പിന്നെ നമ്മൾ കാണുന്ന സ്ത്രീയില് ഇത് കേട്ട ഉടനെ അവർ കർത്താവിനോട് അപേക്ഷിക്കുകയും, കുറച്ച് ഭാഗങ്ങൾ താഴെയുണ്ട്, ഇതെല്ലാം കഴിഞ്ഞിട്ട് അവൾ അപേക്ഷിക്കുകയും ആ 2 കാര്യങ്ങൾ അവൾ ചെയ്തത്, ഫസ്റ്റ് ഗേവ് അപ്പ് ദ വേ, അവള് ജഡീകമായ വെള്ളം കൊണ്ടുവന്ന പാത്രം അവൾ ഉപേക്ഷിച്ചിട്ട് പോയി. 2-ാമതായിട്ട് അവൾ ചെന്ന് കർത്താവ് അവളിൽ ആത്മാവ് നിറഞ്ഞപ്പോൾ അവൾ കർത്താവിന്റെ സുവിശേഷം ഘോഷിച്ചു. അവൾ പറഞ്ഞത് കേട്ട പല ആളുകളും കർത്താവിന്റെ അടുത്ത് വന്നു അവർക്കൊക്കെ ഈ ദാഹജലം ദൈവത്തിന് പകർന്നു കൊണ്ടു എന്നുള്ളതാണ് നമ്മൾ 4-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അവള് 2 മാറ്റങ്ങളാണ്. 1, അവള് എന്ത് അന്വേഷിച്ചു, എന്ത് ജഡീകത അന്വേഷിച്ചു വന്നോ അത് ഉപേക്ഷിച്ചിട്ട് അവൾ ആത്മീയത നിറച്ചുകൊണ്ട് പോയി. അവളിൽ ആത്മീയത നിറഞ്ഞപ്പോൾ അവൾ പറഞ്ഞ വാക്കുകൾ കേൾക്കുവാൻ തക്കവണ്ണം, ഒരു പക്ഷെ ഇതെല്ലാവരും കൂടി അവള് പറഞ്ഞത് പലതും കേൾക്കാമെന്നില്ല, പക്ഷെ അവളിൽ ആത്മീയ സാധ്യത ഉളവായപ്പോൾ അവളുടെ ശബ്ദം കേട്ട് ആളുകൾ ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരുവാൻ തക്കവണ്ണടയായി എന്നുള്ളതാണ്. പലപ്പോഴും ഈ ഭാഗം വായിക്കുമ്പോൾ എന്റെ മനസ്സിലുണ്ടാകുന്ന ഒരു കുറ്റബോധം, പലപ്പോഴും ഈ നമ്മളൊക്കെ പ്രസംഗിക്കുമ്പോൾ ഈ പ്രസംഗം കേൾക്കുന്ന ആളുകൾക്ക് വലിയ മാറ്റമൊന്നുമില്ലെങ്കിൽ പലപ്പോഴും കുറ്റബോധത്തോട് ഓർക്കാറുണ്ട്. ചിലപ്പം ഈ നമ്മളുടെ ഞങ്ങളുടെയൊക്കെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്ന ഈ ആത്മീയതയുടെ കുറവ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ കേൾക്കുന്ന ആളുകളിൽ ഒരു ആത്മീയ തയ്യാറെടുപ്പില്ലാത്തതുകൊണ്ടായിരിക്കാം. അപ്പം ഇത് ആ ഒരു ഒരുക്കം ഉണ്ടെങ്കിലെ, അല്ലെങ്കിൽ ആ ഒരു ആത്മീയ ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളത്തക്ക വിധത്തിൽ പറയുവാനും ഉൾക്കൊള്ളത്തക്ക വിധത്തിൽ കേൾക്കാനും നമുക്ക് സാധിച്ചിട്ടുള്ളൂ. ഇത് വളരെ അനിവാര്യമായ കാര്യമാണ്. ഇതിന്റെ ഉറവിടം എന്ന് പറയുന്നത് ക്രിസ്തു തന്നെയാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഇന്ന് വായിച്ച ഭാഗത്ത് 2-ാം സ്ഥലത്തിൽ പറയുന്നത്, എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് പറഞ്ഞു. അപ്പം എന്നിൽ വിശ്വസിക്കുന്നവരിലും അവരിൽ കൂടിയും ഈ ജീവജലത്തിന്റെ നദി ഒഴുകുന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ക്രിസ്തുവിനടുത്ത് ഈ ആത്മീയ ജലം കുടിക്കുന്നവർ, അല്ലെങ്കിൽ ക്രിസ്തു നൽകുന്ന പകർന്നു വരുന്ന ആത്മീയ ജലം കുടിക്കുന്നവരുടെ ജീവിതത്തിലും ഈ ആത്മീയതയുടെ സ്രോതസ്സായിട്ട് മാറ്റപ്പെടും. അപ്പൊ അത് അവർക്ക് എഴുതി കൊടുക്കാൻ പറ്റും മറ്റുള്ളവരെ. ആ ഒരു ധാരണ തന്നെയാണ് ഈ ശമശാസ്ത്രയിൽ നമ്മൾ കാണുന്നത്. അപ്പം നമ്മൾ ക്രിസ്തുവിൽ നിന്ന് ആർജിച്ചു, അത് നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണമെങ്കിൽ ആ ക്രിസ്തുവിൽ നിന്ന് ലഭിക്കുന്ന ആ നന്മ എത്രമാത്രം ഉൾക്കൊള്ളണം. പക്ഷെ ഇന്ന് പല ആളുകളും ക്രിസ്തുവിലേക്ക് കൊണ്ടുവരാൻ തക്കോളം സാധിക്കാതെ പോകുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഈ നമ്മളത് പകർന്ന് ലഭിക്കുന്നില്ലെന്നുള്ളതാണ്. നമ്മളേക്ക് മാതാപിതാക്കൾ പല സന്ദേഹങ്ങൾ പറയാറുണ്ട്. അച്ഛാ ഞാൻ പിള്ളേർ പള്ളി വരുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല, ദൈവത്തോട് ബന്ധമില്ല, അത് അങ്ങനെ പോകുന്നു, ഇങ്ങനെ പോകുന്നു. കാരണം എന്നാ? ഈ നമ്മുടെ ബന്ധത്തിന്റെ അഭാവമാണ്. നമ്മൾ അവർ ആത്മീയത രൂപത്തിൽ വന്നിട്ടില്ല, അല്ലെങ്കിൽ നമ്മളിൽ ഇങ്ങനെ ആത്മീയന്മാരെ ദാഹം ഇങ്ങനെ കിടക്കുക. അത് ക്രിസ്തുവിന്റെ അടുത്ത് കൂടി, അല്ലെങ്കിൽ അത് ദൈവസാന്നിധ്യ ആരാധനയിൽ കൂടി ശ്രമിച്ചിട്ടെങ്കിൽ മാത്രമേ അത് പകർന്നു കൊടുക്കാൻ കൊണ്ട് സാധിച്ചിട്ടുള്ളൂ. പക്ഷെ പകരാൻ നമ്മളിലില്ല, നമ്മുടെ പാത്രം ശൂന്യമാണ്. പ്രിയപ്പെട്ടവരെ, ദാഹിക്കുന്ന ഒരു എന്റെ അടുക്കൽ ഒന്ന് കുടിക്കുക എന്ന് പറയുമ്പോൾ ഈ ഇതിന്റെ ഉത്ഭവം ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് നടന്നു പോകാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം, എങ്കിൽ മാത്രം ലഭിക്കത്തുള്ളൂ. മൂന്നാമതായിട്ട് ഫ്രം വേർ വി വിൽ ഗെറ്റ് ദിസ് വാട്ടർ, എവിടെ നിന്നാണ് നമുക്ക് ഈ വെള്ളം ഈ ജലം ലഭിക്കുന്നത്? അവിടെ പറയുന്നുണ്ട് ടെമ്പിൾ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ മന്ദിരത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. യഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 47 അധ്യായം നമ്മൾ വായിക്കുമ്പോൾ വളരെ വിശദമായിട്ട് അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. 47 അധ്യായം മുഴുവൻ, എന്നാൽ അതിന്റെ 9 വാക്യത്തിൽ പറയുന്നു, എന്നാൽ ഈ നദി ചെന്ന് ചേരുന്നതൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. ഈ വെള്ളം അവിടെ വന്നതുകൊണ്ട് ഏറ്റവും വളരെ മത്സ്യം ഉണ്ടാകും. ഈ നദി ചേരുന്നതൊക്കെയും അത് പക്യമായി തീർന്നിട്ട് സകല ജീവിക്കും. ജീവൻ നശിച്ചു പോകാത്ത കോണ സാധ്യതയുള്ള പല രീതികളും ഈ ജലത്തിന്റെ പ്രവർത്തനം ഒരു പുതുജീവൻ പകർന്ന തലങ്ങളിലേക്ക് മാറ്റപ്പെടുമെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ജലത്തിന്റെ ഉത്ഭവമായ ദേവാലയത്തിൽ ചെന്ന് ദൈവത്തെ ആരാധിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അവരുടെ തിരുസരിദർശനങ്ങളെ സ്വീകരിക്കുമ്പോഴാണ് ഈ നശിച്ചു പോകാത്ത കോണ സാധ്യതയുള്ള ജീവനെ നിലനിർത്തുവാൻ കോൺ നമുക്ക് സാധിക്കുക. ചില മനുഷ്യരുടെ ജീവിതത്തിൽ കഠിനമായ ദുഃഖവും പ്രയാസവും ലോകവും തമ്മിൽ വരുമ്പോൾ ചില ആളുകളൊക്കെ നിരാശപ്പെടാതെ ആ വേദനയുടെ തീവ്രതയുടെ മധ്യത്തിലും അല്ലെ മരണത്തെ മല്ലിടിച്ച് കിടക്കുമ്പോഴും അവർ നിന്നുകൊണ്ട് ദൈവസ്നേഹത്തിന്റെ ദൈവ കരുണയെപ്പറ്റി രണ്ട് വാക്യം പറയാൻ കൊണ്ട് കഴിയുന്നതുകൊണ്ട് അവരറിയാവോ ഈ ദേവാലയത്തിൽ ലഭിക്കുന്ന ആത്മീയ പുഷ്ടി പ്രാപിക്കുന്നത് കൊണ്ടാണ്. അത് ലഭിക്കാത്തവരുടെ ജീവിതത്തിലാണ് നിരാശയും ദുഃഖവും അല്ലെ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ ദുഃഖങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇതിന് ഉത്ഭവം എന്ന് പറയുന്നത് ഒരു ദേവാലയമാണ്. അവിടെ നിന്ന് ആരാധനയിൽ കൂടി കർത്താവിന്റെ തിരുശരീരത്നങ്ങൾ പങ്കുവയ്ക്കുന്നതിൽ കൂടി അത് നേടിയെടുക്കുക എന്നുള്ളതാണ് അവിടെ പ്രധാനമായിട്ട് പറയുന്നത്. വീണ്ടും നമ്മൾ 12 വാക്യത്തിലൂടെ പറയുന്നുണ്ട്, യഹെസ്കേൽ പുസ്തകം 47 അധ്യായത്തിന്റെ 12 വാക്യത്തിൽ, നദീതീരത്ത് ഇത്തരയും അക്കരയും തിന്നാത്ത ഫലമുള്ള സകല വൃക്ഷങ്ങളും വളരും. അപ്പൊ ഈ നദിയുടെ സ്പർശനം, ഈ ആത്മീയ സ്പർശനം ഉണ്ടാകുന്നതൊക്കെ ശ്രേഷ്ഠമായ ഫലം കാണിക്കുന്ന അവിടെ പറയുന്നത്. അവരുടെ അടുത്ത പ്രത്യേകത പറയുന്നത് അതിന്റെ ഇത് ഒരുപാട് വാഴുകയില്ല, ഫലമില്ലാതെ പോവുകയില്ല, അതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകി വരുന്നത് കൊണ്ട് അപ്പൊ മാസം തോറും പുതിയ ഫലം കായ്ക്കും. അപ്പൊ ഈ ആത്മീയ ജലം നേടിയെടുക്കുന്നവരുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ക്രിസ്തുവാകുന്ന ആത്മീയ പാറ അന്വേഷിച്ചു പോകുന്നവരുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ദേവാലയത്തിൽ ആരാധനയിൽ കൂടി കർത്താവിന്റെ തിരിച്ചറിയുന്ന ഭക്തിയോടുകൂടി ഉൾക്കൊള്ളുന്നവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ശ്രേഷ്ഠമായ സാധ്യതകളെ പറ്റിയാണ് ഈ പ്രവാചകൻ ഉൾക്കൂടി പറയുന്നത്. ഇത് വാസ്തവത്തിൽ ക്രിസ്തുവിനെ പറ്റി ഒരു ദർശനമായത്. അവിടെ പറയുന്നുണ്ട് ഈ നദീജലത്ത് ഇത്രയും അക്കരയും തിന്മന്നൊക്കെ ഫലമുള്ള സകല വൃക്ഷങ്ങൾ വളരും, അവരുടെ വാറത്തില്ല, അത് ഫലമില്ലാതെ രോഗത്തില്ല. പിന്നെ വീണ്ടും പറയുന്നു വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളത്തിൽ നിന്നും സ്പർശനമേറ്റ് ലഭിക്കുന്ന ഫലമായതുകൊണ്ട് അവ പുതിയ പുതിയ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. അത് മാത്രമല്ല, തുടർന്ന് വായിക്കുമ്പോൾ അവയുടെ ഫലം തിന്മാനും അവയുടെ ഇല ചികിത്സിച്ചു ഒതുങ്ങും. അവയുടെ ഫലം തിന്മാനും അതിന്റെ ഇല ചികിത്സിച്ചു ഒതുങ്ങും എന്ന് പറഞ്ഞാല് ഈ വെള്ളം സ്വീകരിക്കുന്ന ഈ ആത്മീയ പാറ അനുവദിച്ചു പോകുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ചികിത്സിച്ചു പോലും ഒതുങ്ങുന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ പ്രിയപ്പെട്ടവരെ പരിവർത്തന വേദിയുടെയൊക്കെ ഭാവത്തിലൂടെ ശക്തി പരാണ്ടക്കൊണ്ട് നമുക്ക് സാധിക്കുന്നത്. അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, ശിഷ്യന്മാർ യാത്ര ചെയ്തപ്പോൾ അവരുടെ നിഴലുകളിലും സ്പർശിച്ചവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകത്തക്കോണ്ട കാരണമല്ല ഈ ക്രിസ്തുവിൽ നിന്നിട്ട് ആത്മീയ പാറ, ആ പുതുജീവന്റെ തണുപ്പ്, ആ പുതുജീവന്റെ നൂതന മഹത്വം അവന് നിലനിൽക്കുന്നത് കൊണ്ടാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു അന്വേഷണം ഉണ്ടാവാനായിട്ട് ഫലം ഇല്ലാതെ പോകുന്ന വൃക്ഷങ്ങളായിട്ടല്ല, അത്തിവർഷം ശവിക്കപ്പെട്ട അത്തിവർഷം പോലെയല്ല, ഫലം കായ്ക്കുന്ന വൃക്ഷം പോലെ ജീവിക്കണം എന്നുള്ള ഒരു വലിയ ആഹ്വാനമാണ് ക്രിസ്തുവിനക്ക് നൽകുന്നത്. ദാഹിക്കുന്നവരുമേ എന്റെ അടുക്കിലേക്ക് വരുവിൻ, എന്റെ സമീപത്തേക്ക് വരുവിൻ, നിങ്ങളെ ഞാൻ ആത്മീയത കൊണ്ട് പൂർണ്ണരാക്കാം എന്ന് പറയുന്ന ഒരു ശക്തമായ ആഹ്വാനം അനസിയുള്ള നമ്മുടെ ശ്രവണ മണ്ഡലങ്ങളിൽ പ്രകടനം കൊള്ളുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 49 അധ്യായത്തിന്റെ 19 അധ്യായത്തിൽ അവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. 9 വാക്യത്തില് അവർ വഴികളിൽ മേയും, ഇസ്രായേലിനെ പറ്റി പറയുന്നതാ, ഒരു മുൻകൂട്ടി പറഞ്ഞിട്ട് അവർ വഴികളിൽ മേയും, എല്ലാ പാഴ്ക്കുന്നുകളിലും അവർക്ക് മേച്ചിലുണ്ടാകും, അവർക്ക് വിശക്കുകയില്ല, ദാഹിക്കുകയില്ല, മരീചികയും വെയിലും അവരെ ബാധിക്കുകയില്ല, അവരോട് കർമ്മയുള്ളവൻ അവരെ വഴി നടത്തുകയും നീരുറവുകൾക്കരികെ അവരെ കൊണ്ടുപോവുകയും ചെയ്യും. ഇത് വാസ്തവത്തിൽ ഭാവിയിൽ രൂപപ്പെട്ടു വരാനുള്ള പുതിയ ഉത്സവങ്ങളെ പറ്റിയാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സമസ്ത ശുദ്ധീകരണം പ്രാപിക്കുന്ന സമസ്ത മാനവജാതിയെ പറ്റി. ഇതൊരു വലിയ വഴിപാടിന്റെ പശ്ചാത്തലത്തിനാണ്. ക്രിസ്തുവിനെ അറിഞ്ഞ് ക്രിസ്തുവിന്റെ കൂടെ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളെ പറ്റി അവിടെ പറയുന്നത്. അവർ വഴികളിൽ മേയും, എല്ലാ പാർക്കുന്നുകളിലും അവർക്ക് മേച്ചിലുണ്ടാകും, അവർക്ക് വിശക്കുകയില്ല, അവർക്ക് ദാഹിക്കുകയില്ല, മരീചികയും വെയിലും അവരെ ബാധിക്കുകയില്ല. അവരോട് കർമ്മയുള്ളവൻ അവരെ വഴി നടത്തുകയും നീതിർവകരെ അവരെ കൊണ്ടുപോകും. അവരോട് കർമ്മയുള്ളവൻ എന്ന് പറഞ്ഞ് ക്രിസ്തുവിനെ പറ്റിയാണ് പറയുന്നത്. അപ്പം ദേവാലയത്തിൽ നിന്ന് ലഭിക്കുന്ന നന്മകൾ പ്രാപിച്ച് ആത്മീയ തവരിൽ ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ അവർക്ക് വിശപ്പില്ല, ദാഹവുമില്ല. കാരണം അവരെ വഴി നടത്തുന്ന ആത്മീയ നാഥൻ അവരോട് കൂടെ ഉണ്ടാകും എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് നമ്മളെ അവർ ഉയർത്തുകയാണ്. സങ്കീർത്തന പുസ്തകം ഒന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദുഷ്ടമാർ ആലോചന പ്രകാരം നടക്കാതെ, പാഴ് വീഴുന്ന വഴി നിൽക്കാതെ, അരികാതെപ്പിടത്തിൽ നിൽക്കാതെ, യഹോവയുടെ ന്യായപ്രമാർത്ഥ രാപ്പകൾ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആശ്ചര്യത്തിൽ നട്ടിരിക്കുന്നു, തക്കകാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷപോലെ ഇരിക്കുന്ന പറയുന്നത്. അപ്പം മൂന്ന് കാര്യങ്ങളാണ്, നമ്മുടെ നടപ്പ്, നമ്മുടെ നിൽപ്പ്, നമ്മുടെ ഇരിപ്പ്. ഈ മൂന്ന് കാര്യങ്ങളെ പറ്റി എപ്പോഴും നമ്മൾ ബോധവാന്മാരായിരിക്കണം എന്നുള്ളതാണ്. ഇത് മൂന്നും പരിഗാസ ഇരിപ്പത്തിലായിരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാകാത്തത്. അതേസമയത്ത് ന്യായപ്രമാണം അന്വേഷിച്ചു പോകുന്നവരുടെ ജീവിതത്തിൽ, അല്ല ആത്മീയത അന്വേഷിച്ചു പോകുന്നവരുടെ ജീവിതത്തിൽ ശ്രേഷ്ഠ ഫലം കായ്ക്കും എന്നൊരു ഓർമ്മപ്പെടുത്തൽ നമുക്ക് നൽകുന്നുണ്ട്. നാലാമതായിട്ട് ഈ വൃക്ഷത്തിന്റെ പ്രത്യേകത, ഈ നദിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജലത്തിന്റെ പ്രത്യേകത പറയുന്നത്, ജീസസ് ഈസ് അൺഎൻഡിങ് സോഴ്സ് ഓഫ് വാട്ടർ. ഒരിക്കലും അവസാനിക്കാത്ത ജീവജലമായിട്ടാണ് കർത്താവിനെ പറ്റി പറയുന്നത്. വെളിപാട് പുസ്തകം ഏഴാം അധ്യായം 17 വാക്യം അവരുടെ ആ ഒരു അർത്ഥകാലത്തിൽ അവർ വിശദാംശങ്ങൾ അവിടെ നൽകുന്നുണ്ട്. യോഹന്നാന്റെ വെളിപാട് പുസ്തകം 7 അധ്യായത്തിന്റെ 17 വാക്യം, സിംഹാസനത്തിന്റെ മധ്യയുള്ള കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവത്താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീറെല്ലാം തുടച്ചു കളയുകയും ചെയ്യും. പറഞ്ഞാൽ ഒരിക്കലും വറ്റാത്ത ഉറവയായിട്ടാണ് ക്രിസ്തുവിന്റെ സാന്നിധ്യത്തെ പറ്റി അവിടെ പറയുന്നത്. ഒരിക്കലും വറ്റാത്ത നീരുറവയെ പറ്റി പുസ്തകഗീതം 4 അധ്യായം 15 വാക്യത്തിൽ അവിടെ വിശദീകരിക്കുന്നുണ്ട്. പുസ്തകഗീതം 4 അധ്യായം 15 വാക്യം, ഈ തോട്ടങ്ങൾക്ക് ഒരു നീരവും വറ്റിപ്പോകാത്ത കിണറും ലബാനിൽ നിന്ന് ഒഴുകുന്ന ഒഴുക്കുകളും തന്നെ. ഈശ്വരനെ പറ്റി പറയും, ഈ തോട്ടങ്ങൾക്ക് ഒരു നീരുറവയാണ്, നിന്ന് പുറത്തു വരുന്ന ജലം എന്ന് പറയുന്നത് ഒരിക്കലും തീർന്നു പോകാത്തതാണ്. നമുക്കറിയാം വിശുദ്ധ കുർബാനയിൽ കുർബാനയുണ്ടല്ലോ, ഭക്ഷിക്കുന്തോറും കുറഞ്ഞു പോകാത്തതും പാനം ചെയ്യുന്തോറും തീർന്നു പോകാത്തതുമായ ആത്മീയ പാനം ഞങ്ങൾക്ക് നൽകണമേ എന്നൊരു പ്രതിയെ നമ്മൾ വായിക്കുന്നുണ്ട് വിശുദ്ധ കുർബാനയിൽ. ഈ ഈ ഈ ക്രിസ്തുവിൽ നിന്ന് ലഭിക്കുന്ന ജലത്തിന്റെ, അല്ല ആത്മീയതയുടെ പ്രത്യേകത ഏതാ, അത് എടുക്കുന്തോറും അത് വർദ്ധിച്ചുകൊണ്ടിരിക്കും, അതൊരിക്കലും തീർന്നു പോകുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം അവർ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ യോവൽ പ്രവാചകന്റെ പുസ്തകത്തിലും അതുമായിട്ട് ബന്ധപ്പെട്ട ചില വിശദാംശങ്ങൾ പറയുന്നുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തുന്നു. വീട് നമ്മൾ കേൾക്കുന്നത് 5 കാര്യം, സെൽഫ് പ്രൊഡ്യൂസ് ബസ് ഫ്രൂട്ട് ഇല്ല. അതിന് ഏറ്റവും വലിയ പ്രത്യേകത, ഏറ്റവും നല്ല ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മളെ അത് ഒരുക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും ശ്രേഷ്ഠമായ ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മളെ അത് ഒരുക്കുന്നു. ക്രിസ്തുവാകുന്ന ക്രിസ്തുവിന്റെ ശരീരരക്തങ്ങൾ ഭക്തിയോടുകൂടി ഭക്ഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം, ഏറ്റവും ശ്രേഷ്ഠമായ ഫലം കായ്ക്കുവാൻ തക്കവണ്ണം നമ്മളെ അത് നയിക്കുന്നു, ഒരുക്കുന്നു എന്നുള്ളതാണ്. ഇനി അടുത്ത ഒരു പ്രത്യേകത പറയുന്നത്, ഈ ലോകത്തെ മുഴുവൻ ഉൾക്കൊള്ളത്തക്കവണ്ണം അനുസ്യൂതമായി ഒഴുകുന്നതാണ് ഈ ജീവജലത്തിന്റെ പ്രവാഹം. ഒരുപാട് പുസ്തകം 22 അധ്യായം 17 വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ പറയുന്നു, 22 അധ്യായത്തിന്റെ 17 വാക്യത്തിലൂടെ പറയുന്നുണ്ട്, അത് ഒന്നും രണ്ട് പറയും, വീതിയുടെ കഴിവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പണിന്തുപോലെ ശുഭ്രമായ ജീവജല നദിയും അവനെ കാണിച്ചു. നദി ഇക്കരയും അത്രയും ജീവവൃക്ഷമുണ്ട്, അത് 12 വിധ ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. യാതൊരു ചാവും ഇനി ഉണ്ടാവുകയില്ല. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിലിരിക്കും. ലോകം മുഴുവൻ വ്യാപിക്കുന്ന വിശാലമായ ഒരു തലങ്ങളിലേക്ക് ആ ഒരു പ്രവാഹം ഉണ്ടാകും എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ നമുക്ക് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5 അധ്യായത്തിൽ 1 വാക്യത്തിലും, അല്ലയോ ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ വെള്ളത്തിന് വരിക, വന്ന് വാങ്ങി ചെല്ലുക, നിങ്ങൾ വന്ന് ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളൂ എന്ന് പറയുന്നു. ഈ ഒരു ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി അവർക്ക് പണം കൊടുക്കണ്ട. പക്ഷെ ഇതെത്ര പണം കൊടുത്താലും ലഭിക്കാത്തതാണ്, ഇതിന്റെ മൂല്യത്തെപ്പറ്റി നമുക്ക് വിശദീകരിക്കാൻ പ്രയാസമാണ്. പക്ഷെ ആ ഒരു ബോധ്യത്തോടുകൂടി, ആ ഒരു ഉത്സാഹത്തോടുകൂടെ ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരുമ്പോഴാണ് നമുക്കിത് ലഭിക്കുന്നത്. അല്ലയോ ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ വെള്ളത്തിന് വരുവിൻ. പക്ഷെ ഇന്ന് നമ്മൾ അന്വേഷിക്കുന്ന പല കാര്യങ്ങൾക്കും നമ്മൾ പണം കൊടുത്താൽ ലഭിക്കുന്നത്. പക്ഷെ സൗജന്യമായ ദൈവം തരാനായിട്ട് ഇങ്ങനെ ഒരുങ്ങിയിരിക്കുക, സൗജന്യമായിട്ട് തരാൻ ഒരുങ്ങിയിരുന്നിട്ടും അത് വാങ്ങിക്കാനുള്ള ഒരു ആത്മീക ഫയറെടുപ്പ് നമ്മുടെ ജീവിതത്തിൽ ഇല്ലെന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു അപാകത എന്ന് പറയുന്നത്. നമുക്ക് ഉണ്ടാകേണ്ടതാണ് നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ദൈവത്തിന്റെ കൃപകളെ സ്വീകരിക്കുവാനൊക്കെ വേണം ഒരു ഒരുക്കം ഫയറെടുപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇനിയും അടുത്താൻ ഓർപ്പിക്കുന്നത് ഇത് നഗ്നതയിലൂടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധിയെ പറ്റിയാണ്. ഇറമിയ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായത്തില് അവർ വിശദീകരിക്കുന്നുണ്ട്. ഇറമിയ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായത്തില് ഇത് നഗ്നതയിലുള്ള ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധിയെ പറ്റി അവിടെ പറയുന്നുണ്ട്. ആരെങ്കിലും അത് വിട്ട് ഒഴിഞ്ഞു പോകുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധി 17-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം, ന്യായമില്ല ന്യായമായിട്ടല്ലാതെ ധനം സമ്പാദിക്കുന്നവൻ താൻ ഇടാത്ത മുട്ട വെറുതെയിരിക്കുന്ന സ്ത്രീപക്ഷെ പോലെയാകുന്നു, അവന്റെ മധ്യായത്തെങ്കിൽ അത് അവനെ വിട്ടുപോകും. തുടർന്ന് നമ്മൾ വായിക്കുന്നു, നിന്നെ ഉപേക്ഷിക്കുന്ന ഏവരും രജിച്ചു പോകും, എന്നെ വിട്ടുപോകുന്നവരെ മണ്ണിൽ എഴുതി വയ്ക്കും, അവർ ജീവനുള്ള വെള്ളത്തിന്റെ ഉറവയായ യഹോവയെ ഉപേക്ഷിച്ചു കളഞ്ഞുവല്ലോ, യഹോവയെ എന്നെ സൗഖ്യമാക്കണമേ, എന്നാൽ എനിക്ക് സൗഖ്യമില്ലെന്ന് പറയുന്നു. നിന്നെ ഉപേക്ഷിക്കുന്ന ഏവരും രജിച്ചു പോകും, എന്നെ വിട്ടുപോകുന്നവരെ മണ്ണിൽ എഴുതി വെക്കും, അവർ ജീവനുള്ള ദൈവ വെള്ളത്തിന്റെ ഉറവായ യഹോവയെ ഉപേക്ഷിച്ച് കളഞ്ഞില്ലെന്ന് പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ ഈ വഴി വിട്ടുപോകുമ്പോഴ അല്ലെങ്കിൽ ഈ വഴി ഉപേക്ഷിച്ചു പോകുമ്പോഴ നമ്മുടെ ജീവിതത്തിൽ ഈ പ്രതിസന്ധി ഉണ്ടാകുന്നുള്ള ഒരു ബോധ്യം കൂടെ നമുക്ക് ഇവിടെ നൽകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ വാക്കുകളെ വിട്ടുപിടിക്കട്ടെ. ഉത്സവത്തിലൂടുത്ത നാളിൽ കർത്താവ് പ്രപഞ്ചത്തിലൂടുത്ത ഒരു ആഹ്വാനമാണ്, ദാഹിക്കുന്നവരുമേ നിങ്ങൾ എന്റെ അടുക്കൽ വന്ന് കുടിക്കുകയും ഞാൻ നിങ്ങളെ പൂർണ്ണരാക്കാം. മൂന്ന് നാലഞ്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, ഈ ആത്മീയ ദാഹത്തെ പറ്റി ഒരു ബോധം നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ പരിമിതിയെ പറ്റി ഒരു ബോധം ഉണ്ടാവണം. അതുണ്ടാകുമ്പോഴാണ് ഈ ദാഹം സമർപ്പിക്കുന്ന കർത്താവിന്റെ അടുക്കിലേക്ക് പോകാൻ തക്കവണ് നമുക്ക് മനസ്സൊരുക്കം ഉണ്ടാകുന്നത്. രണ്ട്, ഇതിന്റെ ഉത്ഭവം എന്ന് പറയുന്നത്, അടിസ്ഥാന എന്ന് പറയുന്നത് ക്രിസ്തു ആണെന്നുള്ളൊരു ബോധ്യം നമ്മളിൽ ഉണ്ടാവണം. മൂന്നാമതായിട്ട്, ഇത് അന്വേഷിച്ച് ചെല്ലേണ്ടത് മറ്റാരുടെയും അടുത്തല്ല, ആരുടെ വീടുകളിലുമല്ല. അല്ലെ, ചില ആളുകളൊക്കെ ഞങ്ങൾ തരാമെന്ന് പറഞ്ഞു, പക്ഷെ അവിടെ എങ്ങും നമ്മൾ അന്വേഷിച്ച് ചെല്ലേണ്ടത്, നമ്മൾ അന്വേഷിച്ച് ചെല്ലേണ്ടത് ദേവാലയത്തിലാണ്, അവരുടെ ആരാധനയുടെ മധ്യത്തിലാണ് നമുക്ക് ഈ എന്നും നിലനിൽക്കുന്ന അനക്ഷരമായ ജീവന്റെ ജലം നമുക്ക് ലഭിക്കാൻ തക്കോണം, അല്ലെങ്കിൽ ഈ ആത്മീയത പകർന്ന് ലഭിക്കാൻ തക്കോണം നമുക്കടയാവുന്നത്. ആരാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയത് ഈ ജലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരിക്കലും അവസാനിക്കാത്തതാണ്. അഞ്ചാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയത് ഇത് ശ്രേഷ്ഠമായ ഫലം കായ്ക്കുവാൻ തക്കോണം ഉതകുന്നതാണ്. ആറാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയത് ഇത് ഒന്നോ രണ്ടോ വ്യക്തികൾക്കല്ല, ഇത് അനുസ്ഥിതമായിട്ട് ലോക പ്രപഞ്ചം മുഴുവൻ ഒഴുകുന്ന ഒരു ദൈവ കാരുണ്യമാണ്. പക്ഷേ പ്രപഞ്ചം മുഴുവൻ അത് ഒഴുകി എത്തുമ്പോഴും അത് കണ്ടെത്താനുള്ള ഒരു മനസ്സ് വ്യഗ്രത നമ്മളിൽ ഉണ്ടാവണം എന്നുള്ള ഒരു തലങ്ങളിലേക്ക് നമ്മൾ നയിക്കുന്നു. ഏഴാമതായിട്ട് നമ്മൾ കണ്ടത് ആരെങ്കിലും ഇതിനെ നെഗലറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും ഇതിനെ എതിർക്കുന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ നിരാശയും ദുഃഖവും കഷ്ടതയും മാത്രമാണ് ഫലം. ഒരിക്കല് ഒരു മനുഷ്യൻ ഒരു 500 രൂപ എടുത്തുകൊണ്ട് കുറെ കുട്ടികളുടെ മുന്നിൽ വെച്ച് നീട്ടിട്ട് അവരെല്ലാവരും ആർക്ക് വേണം ഈ പണം ജീവിച്ചു, എല്ലാവരും കൈ നീട്ടി ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞു. അതിനുശേഷം ഈ 500 രൂപ എടുത്തിട്ട് ഈ മനുഷ്യൻ കൈയിലിട്ട് ചുരുട്ടിയിട്ട് പറഞ്ഞു ഇത് ആർക്ക് വേണം എന്ന് ചോദിച്ചു. അവരും അവിടെ നിന്ന് കുഞ്ഞുങ്ങളെല്ലാരും പറഞ്ഞു എനിക്ക് വേണം. വീണ്ടും ഈ മനുഷ്യൻ ആ പണം എടുത്ത് കൈയിലിട്ട് തുപ്പിയിട്ട് അതിൽ നിന്ന് ശരിയാക്കി, എന്നിട്ട് ചോദിച്ചു ഇത് ആർക്ക് വേണം. അന്നേരം പറഞ്ഞു, എല്ലാവരും പറഞ്ഞു എനിക്ക് വേണം. വീണ്ടും ഈ മനുഷ്യൻ ഇത് തവയിലൊക്കെ ചവിട്ടി കഴിഞ്ഞപ്പോഴും ചോദിച്ചു ഇത് ആർക്ക് വേണം. അപ്പോഴും പഴയ ഉത്തരം തന്നെ എല്ലാവരും പറഞ്ഞു. അതിനുശേഷം ഈ രൂപ എടുത്ത ഈ മനുഷ്യൻ ചെളിയിലിട്ട് പുരട്ടിയിട്ട് പൊക്കി കാണിച്ചു, എനിക്ക് ഇത് ആർക്ക് വേണം. അന്നേരം അവിടെ വന്ന് എല്ലാവരും പറഞ്ഞു എനിക്ക് വേണം എന്ന് പറഞ്ഞു. അതിനുശേഷം ഈ മനുഷ്യൻ ഈ പണം അവരുടെയൊക്കെ കുശലുകളുണ്ടാക്കി, വീണ്ടും ചോദിച്ചത് ആർക്ക് വേണം ചോദിച്ചപ്പോഴും അതേ മറുപടി തന്നെ അവർ പറഞ്ഞു. അപ്പൊ ഈ മനുഷ്യൻ ചോദിച്ചു ചോദ്യമുണ്ട്, ഈ പണം ഞാൻ എടുത്ത് തുപ്പുകയും ചവിട്ടുകയും ചെളി കുറച്ചൊക്കെ ചെയ്തു, എന്നിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ അന്വേഷിക്കുന്നത്? ഉടനെ ആ കുട്ടികൾ അവിടെ നിന്ന് പറഞ്ഞു, ആ 500 രൂപയുടെ മൂല്യം ഞങ്ങൾക്കറിയാം. പ്രിയപ്പെട്ടവരെ, കുത്തുകൊണ്ടാലും വേദന ഉണ്ടാലും ചവിട്ട് കൊണ്ടാലും ചെളി കൊണ്ടാലും ആ മൂല്യത്തിന്റെ മഹത്വം മനസ്സിലാക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുമ്പോഴാണ് പശ്ചാത്ത അന്വേഷകരായിട്ട് അല്ലെങ്കിൽ തീർന്നു പോകാത്ത ആസ്തി അന്വേഷകരായിട്ട് മാറാൻ തക്കം നമുക്ക് സാധിക്കുന്നത്. നമ്മുടെ ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ ഈ ഇന്ന് ലോകത്തിലെ പല നശിച്ചു പോകുന്ന നേട്ടങ്ങളുടെ പിന്നാലെ പോരാൻ തക്കോളം ഒരു വ്യക്തിരത ഞങ്ങളിൽ ഉണ്ടാകപ്പെടും. അതൊക്കെയൊക്കെ അപ്പുറം അങ്ങേ അന്വേഷിക്കാനും അങ്ങയുടെ ആരാധനയിൽ കൂടി ലഭിക്കുന്ന നന്മകളെ ഉൾക്കൊള്ളുവാൻ തക്കോളം ഉള്ളൊരു ആത്മീയ ബോധങ്ങളിലേക്ക് ഞങ്ങളുടെ വിചാരങ്ങളെ മനസ്സുകളെ പുണർത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം തന്നെ അവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാണ്.
ലിഹായുടെ സുവിശേഷം 7-ാം അധ്യായം 37-38 വാക്യങ്ങളെ ആധാരമാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട രാജേഷ് കെ. ജോൺ അച്ഛൻ അയച്ച അനുഗ്രഹീതമായ ധ്യാനത്തിനായിട്ട് അച്ഛനോടുള്ള സന്തോഷം നന്ദിയും പ്രത്യേകം അറിയിക്കുന്നു. കൂടാരപ്പെരുന്നാളിന്റെ അവസാന ദിവസം യേശുക്രിസ്തു ജെറുസലേം ദേവാലയത്തിൽ എത്തി അവിടെ നിന്ന ജനത്തെ അഡ്രസ് ചെയ്യുന്ന ഭാഗമാണ് എന്ന് പറയുന്നു. കൂടാരപ്പെരുന്നാൾ എല്ലാ പെരുന്നാളുകളും യഹൂദന്മാരുടേത് അത് ഈ ഫാമിലി ഫെസ്റ്റിവലാണ്, വീടുകളിൽ വെച്ചായിരുന്നു ആദ്യം. ജെറുസലേം ദേവാലയം വന്നതിന് ശേഷം ഈ പെരുന്നാളുകളൊക്കെ ദേവാലയം സെന്റേർഡ് ആയി. കൂടാരപ്പെരുന്നാളിന്റെ പ്രത്യേകത അത് 8 ദിവസം നീണ്ടു നിൽക്കുന്ന പെരുന്നാളാണ്, 8 ദിവസത്തെ പെരുന്നാളാണ്. അപ്പൊ ഓരോ ശാബത്തിൽ തുടങ്ങി പിറ്റേ ശാബത്തിൽ അവസാനിക്കുന്ന 8 ദിവസത്തെ പെരുന്നാളാണ്. 8 ദിവസത്തെ പെരുന്നാളിൽ ആദ്യത്തെ ദിവസം ഒരു യാഗം അർപ്പിക്കും, രണ്ടാമത്തെ ദിവസം 2 യാഗം അർപ്പിക്കും, 8ാമത്തെ ദിവസം 8 യാഗം അർപ്പിക്കും. അങ്ങനെ 8 യാഗങ്ങൾ അർപ്പിച്ച വലിയ വലിയ നമ്മുടെ 8 മുമ്പ് പോലൊക്കെ അല്ലേ, 8 യാഗം അർപ്പിച്ച് അങ്ങനെ വലിയ വലിയ ആഘോഷമായ പെരുന്നാൾ. ആ 8 യാഗം അർപ്പിച്ച് വിശ്വാസത്തിന്റെ നിറവിൽ നിൽക്കുന്ന മനുഷ്യരോട് കർത്താവ് പറയുക, ദാഹിക്കുന്ന ഏവനി എന്റെ അടുക്കൽ വരും. അതിന്റെ അർത്ഥം എന്താ സത്യത്തിൽ, ഈ 8 ദിവസം യാഗം അർപ്പിച്ചെങ്കിലും ദൈവപുത്രനെ മനസ്സിലായിട്ടില്ല മനുഷ്യർ. അതുകൊണ്ടാണല്ലോ വീണ്ടും ഇതുവരെ ആവശ്യപ്പെടുന്നത്, ദാഹിക്കുന്നേവൻ ജീവജലം എന്റെ അടുക്കലാണ് എന്ന് പറയാൻ. ഇപ്പൊ പോയിട്ട് 7 പോയിന്റ്സ് ഈ ജീവജലവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. 8 ദിവസം 1 ദിവസം 1 യാഗം അങ്ങനെ വന്നോ വന്ന് 8 ദിവസം 8 യാഗം അങ്ങനെ ഇത്രയും യാഗം അർപ്പിച്ച് അതിന്റെ യാഗത്തിന്റെ ആധ്യാത്മികതയുടെ നിറവിൽ നിൽക്കുക. സത്യത്തിൽ ഈ യാഗമൊക്കെ അർപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാന്നുള്ളത് ഇപ്പോഴും നമുക്ക് ഒരു ബോധ്യമില്ലാത്ത വിഷയമാണ്. അൾട്ടിമേറ്റ്ലി ദൈവപുത്രനെ മനസ്സിലാക്കുക എന്നുള്ളതാണല്ലോ, ദൈവപുത്രനെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. 8 ദിവസത്തെ യാഗാർപ്പണം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നിന്ന് മനുഷ്യർക്ക് പോലും ക്രിസ്തുവിനെ മനുഷ്യാവതാരം ചെയ്ത ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതൊരു ഒരു വിഷയമായി. എന്നിട്ട് കർത്താവ് അവിടെ നിന്നുകൊണ്ട് പറയേണ്ടി വന്നു, ദാഹിക്കുന്ന ഏവനും എന്റെ അടുക്കൽ വരുകയും. അപ്പൊ ഇതിപ്പോ നമ്മുടെ ആധുനിക ക്രൈസ്തവ സമൂഹത്തോടുമുള്ള ഒരു ചോദ്യമായത്. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്, നോമ്പുണ്ട്, ഇനിയിപ്പോ ക്രിസ്മസിന്റെ നോമ്പിലേക്ക് പ്രവേശിക്കാൻ പോവുക. അത് ആ നോമ്പുകളെല്ലാം നമ്മൾ അനുഷ്ഠിക്കുന്നു, ഞായറാഴ്ച ആരാധനകളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇപ്പോഴും ദൈവപുത്രൻ എന്ന ജീവജലത്തിന്റെ അരികിലേക്കുള്ള നമ്മുടെ വരവ് അടുത്തിട്ടുണ്ടോ എന്നുള്ളത്, അതൊന്ന് ചിന്തിക്കാൻ ഈ ഭാഗം ഒരു പക്ഷേ നമുക്ക് പ്രയോജനപ്പെടും. ഈ പെരുന്നാളിന്റെ അവസാനം കർത്താവ് അവിടെ വന്ന് പോകണ്ട എന്ന് കരുതിയതാ, എന്നാലും പോയി. ഒരുപക്ഷെ പോകണ്ട എന്ന് കരുതിയതിന്റെ കാരണം പോകാനുള്ള ഗുണമെന്താ, യാഗമൊക്കെ അവിടെ നടക്കുന്നു, പക്ഷേ ദൈവപുത്രനെ മനുഷ്യൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ അങ്ങനെ ചിന്തിച്ചതല്ലേ, പോകണ്ട എന്ന് കരുതി എങ്കിലും പോയി. പിന്നെ അവസാനം പോയിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ദാഹിക്കുന്ന ഏവനും എവരുടെ അടുക്കൽ. ഇതൊരു ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ചിന്തയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളും വളരെ ഗൗരവമായിട്ട് തന്നെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നു, പക്ഷേ ക്രിസ്തുവിന്റെ അടുക്കൽ എത്താൻ, ജീവജലത്തിന്റെ അടുക്കൽ എത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത്. ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള സന്തോഷം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇപ്പോൾ ഗായക സംഘം ഗാനം ആലപിക്കുന്നു.
സുവിശേഷ ഗീതങ്ങളിലെ 13-ാമത്തെ ഗീതം നമുക്ക് ചേർന്ന് പാടാം. ക്രിയമായിട്ട് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് മുൻപായി നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. പ്രാർത്ഥനയ്ക്കായി പേര് തന്നവരുടെ പേരുകൾ അന്നമ്മ രാജൻ, മസ്കറ്റില് ബ്രെയിൻ സർജറി കഴിഞ്ഞ് വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കഴിയുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ പ്രാർത്ഥിച്ചതാണ്, പ്രത്യേകമായിട്ട് വീണ്ടും പ്രാർത്ഥനയ്ക്കായിട്ട് ആവശ്യപ്പെടുന്നു. അതോടെ തന്നെ ട്രീറ്റ്മെന്റിലായിരിക്കുന്ന ടിച്ചെറിയ, പാരലൈസ്ഡ് ആയിരിക്കുന്ന മോളി, അതോടൊപ്പം തന്നെ ശാരീരികമായി വളരെ പ്രയാസം അനുഭവിക്കുന്ന അമ്മിണിക്കുട്ടി, ബെൻ തോമസ്, ഫിലിപ്പ്, സാം കുട്ടി, അതോടൊപ്പം തന്നെ ടൈറ്റസ് മാത്യു എന്നിവരെ ന്യൂജേഴ്സിയിൽ ടൈറ്റസ് മാത്യു എന്നിവരെ പ്രത്യേകമായിട്ട് പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. രാജേഷത്തിന് എന്തെങ്കിലും പേര് പറയാനുണ്ടെങ്കിൽ ഈ സമയത്ത്
ഇല്ല. രാജി എന്ന് പറഞ്ഞ പേരെന്ന് പറഞ്ഞു രാജി ആലി രണ്ട് പേർ. രാജി ക്യാൻസർ ആലോചിക്കുന്ന ആളാണ് ചികിത്സ, അതുപോലെ തന്നെ ആലീസ്
അവരെല്ലാവരെയും ദൈവത്തിന്റെ പേരിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ മുൻപായിട്ട് പാട്ടുപുസ്തകത്തിലെ 13-ാമത്തെ പാട്ട് സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹം മോഡലിന് ചേർന്ന് ഈ പാട്ട് സമർപ്പിച്ചു.
സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോട് ഞാൻ. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോട് ഞാൻ. എന്റെ ബുദ്ധിയും എന്റെ ശക്തിയും നീ എനിക്ക് തന്നതൊക്കെയും. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോട് ഞാൻ. എന്റെ രോഗവും എന്റെ സൗഖ്യവും നീ എനിക്ക് തന്നതൊക്കെയും. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോട് ഞാൻ. എന്റെ കീർത്തിയും എൻ പുകഴ്ചയും നീ എനിക്ക് തന്നതൊക്കെയും. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോട് ഞാൻ. എന്റെ ശബ്ദവും ധ്വനികളും നീ എനിക്ക് തന്നതൊക്കെയും. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോട് ഞാൻ. എന്റെ സമ്പത്തും എന്റെ വിദ്യയും നീ എനിക്ക് തന്നതൊക്കെയും. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോട് ഞാൻ. എന്റെ ആയുസ്സും എന്റെ ഭാവിയും നീ എനിക്ക് തന്നതൊക്കെയും. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോട് ഞാൻ. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോട് ഞാൻ.
ദൈവസന്നിധിയിലേക്ക് നമ്മുടെ തലകളെ ഉണക്കാം. നിലപ്പിച്ച എല്ലാ നന്മകൾക്കും തിരുവചനങ്ങൾക്കുമായി ദൈവത്തെ സ്തുതിക്കാം. ഒരു പ്രാവശ്യം കൂടെ ഒരുമിച്ച് കൂടുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുവാനും ലഭിച്ച അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കും. പ്രത്യേകമായി ലോകമൊക്കെയും അക്രമത്തിന്റെയും അരാജകത്വത്തിന്റെയും ചീതിയിൽ നിലനിൽക്കുന്ന സാഹചര്യങ്ങളിൽ ദൈവിക സമാധാനത്തിൽ നമ്മെല്ലാവരെയും നയിക്കുവാനും ഈ ലോകമൊക്കെ ദൈവിക രാജ്യമായി മാറുവാനും അന്യോന്യം സ്നേഹിക്കുവാനും സമാധാനത്തിൽ ജീവിക്കുവാനുമുള്ള എല്ലാ സാഹചര്യങ്ങളും ഈ ലോകത്തിൽ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, ലോകത്തിലൊക്കെ നടക്കുന്ന അക്രമങ്ങളെയും അവിടെ നടക്കുന്ന ഭീഷണികളെയും ഒക്കെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ ലോകം കർത്താവെ അവിടുത്തെ രാജ്യമായി തീരുവാൻ ആഗ്രഹിക്കുന്ന നല്ലവനായ ദൈവമേ, അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചല്ലോ നിന്റെ രാജ്യം വരേണമേ. ഈ ലോകത്തിലൊക്കെ കർത്താവെ നിന്റെ നാമവും നിന്റെ രാജ്യവും അനുഗ്രഹീതമായി വാഴുവാൻ തക്കവണ്ണം അവിടുന്ന് ലോകത്തിൽ ഇടപെടേണമേ. പ്രത്യേകമായി ഈ പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ നാമത്തിൽ കർത്താവ് വിവിധ സ്ഥലങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ അവിടുത്തെ അനവരതമായ അനുഗ്രഹവും ദൈവികമായ കൃപയും ഞങ്ങളുടെ ഒക്കെ മേൽ വ്യാപരിക്കണമേ. ഈ കൂടിവരവിനെ വാഴ്ത്തണമേ. ഇതിൽ സംബന്ധിക്കുന്നവർക്ക് ദൈവികമായ ആശ്വാസവും സൗഖ്യവും സമാധാനവും ലഭിക്കുവാൻ അവിടുന്ന് സംഗതിയാക്കണമേ. പ്രത്യേകമായി ഞങ്ങളോട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ പേരുകളെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവമായ കർത്താവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, അവിടെ നിന്നെ സൗഖ്യമാക്കുകയും ചെയ്തു എന്ന് രാജാവായ ദാവീദിനോട് ചേർന്ന് കർത്താവേ, ഈ നിന്റെ മക്കളൊക്കെ സൗഖ്യം പ്രാപിച്ച് നിന്നോട് നിനക്ക് സ്തോത്രം സമർപ്പിക്കുവാൻ തക്ക വണ്ണം ഈ നിന്റെ മക്കളെയൊക്കെ അവിടുന്ന് എഴുന്നേൽപ്പിക്കണമേ. അവരുടെ വേദനകൾക്ക് അവിടുന്ന് ആശ്വാസമായിട്ട് കൂടെ ഇരിക്കണമേ. അവരുടെ നീറുന്ന മനസ്സിന് അവിടുന്ന് പ്രത്യാശയുടെ വലിയ ദൈവിക കൃപ നൽകുമാറാകണമേ. നിന്നുള്ള ഭക്തിയിലും കർത്താവെ നിന്നോടുള്ള പ്രത്യാശയിലും ജീവിക്കുവാനും ജീവിതത്തിൽ ലഭിക്കുന്ന എല്ലാ നന്മകളെ കാണുവാനും കർത്താവ് വേദനകളുടെയൊക്കെ വേളയിലും നിന്നെ മഹത്വപ്പെടുത്തുവാനും ഉള്ളതായ ദൈവികമായ പ്രത്യാശ നിന്റെ മക്കൾക്ക് നൽകണമേ. അവരുടെ എല്ലാ മരുന്നുകളിലും തിരുസാന്നിധ്യം കൂടെ ഇരിക്കണമേ. അവർ ചെയ്യുന്ന എല്ലാ പരിശോധനകളിലും ദൈവമേ, അവിടുത്തെ പരിശുദ്ധാത്മ ശക്തി കൂടെ ഇരുന്ന് അവയൊക്കെ അവരുടെ രോഗത്തിന് സൗഖ്യം നൽകുവാൻ തക്കവണ്ണം അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ. അവർക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ അപേക്ഷയെ അവിടുന്ന് സ്വീകരിക്കണമേ. എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല എന്നറിയ കർത്താവേ, വിശ്വാസത്തോടെ നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്ന അടിയങ്ങളുടെ യാചനകൾക്ക് അവിടുന്ന് ഉത്തരമരുളണമേ. സൗഖ്യത്തോടെ നിന്നെ മഹത്വപ്പെടുത്തുവാൻ അവരെ ഒരുക്കണമേ. ഒരിക്കൽ കൂടെ കർത്താവെ ഈ പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്നു പോകാതെ മേൽക്കുമേൽ അനുഗ്രഹം പ്രാപിക്കുവാൻ കർത്താവെ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് ഒരുക്കണമേ. തിരുനാമ മഹത്വത്തിനായി കർത്താവെ ഇതിനെ രൂപാന്തരപ്പെടുത്തണമേ. സംബന്ധിക്കുന്നവർക്കൊക്കെ ആശ്വാസവും ദൈവികമായ സംതൃപ്തിയും ലഭ്യമാകുവാൻ അവിടുന്ന് ഇടയാക്കുമാറാകണം. ഞങ്ങളെ തന്നെ ദുരുമുമ്പാകെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ബലഹീനതകളെയും കുറവുകളെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അവിടുത്തെ ആത്മീക ഉറവിൽ നിന്ന് പാനം ചെയ്യുവാനും കർത്താവെ നിന്നോടുള്ള ഭക്തിയിലും നിന്നോടുള്ള സ്നേഹത്തിലും വർദ്ധിക്കുവാനും ഞങ്ങൾക്ക് സംഗതിയാക്കുമാറാകണമേ. നമ്മുടെ സഭയതിന്റെ പ്രവർത്തനങ്ങളെയും വാഴ്ത്തണമേ. ചണ്ടകളെയും പ്രതിസന്ധികളെയും പ്രാതികൂല്യങ്ങളെയും മാറ്റി ദൈവികമായ നന്മയും ചൈതന്യവും അതിന് നൽകണമേ. അതിനെ നയിക്കുന്ന എല്ലാ പിതാക്കന്മാരെയും അനുഗ്രഹിക്കണമേ. കർത്താവേ അതിലെല്ലാ ജനങ്ങളെയും അവിടുന്ന് വാഴ്ത്തണമേ. ഭദ്രാസനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തിരുസ്ഥാനത്തെയും കൂടെ ഇരിക്കണമേ. അതിനെ നയിക്കുന്ന ഇടയന്മാരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. എല്ലാ വൈദികരെയും അവിടുന്ന് വാഴ്ത്തണമേ. കർത്താവ് ഈ അന്യദേശത്തായിരിക്കുമ്പോ തിരുസാന്നിധ്യം ഓരോ നിമിഷവും അവിടുന്ന് കർത്താവ് തുണ നൽകുമാറാകണമേ. ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ശക്തിക്കപ്പുറമായ സകല പരീക്ഷണങ്ങളിൽ നിന്നും അവിടുന്ന് അടിയങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും ആയിരിക്കുന്ന മേഖലകളിലൊക്കെ അവിടുത്തെ കൃപ അനുഭവിപ്പാൻ സംഗതിയാക്കുകയും ചെയ്യണമേ. കർത്താവ് ഒരിക്കൽ കൂടെ ഈ പങ്കെടുക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തിരുമുമ്പാകെ സമർപ്പിച്ച എല്ലാ പേരുകളെയും വീണ്ടും ഓർക്കുന്നു. ദൈവമേ, നിന്നിൽ നിന്ന് ആശ്വാസവും സൗഖ്യവും പ്രാപിക്കുവാനും നിന്നെ ബോധപ്പെടുത്തുവാനും അവിടുന്ന് സംഗതിയാക്കണമേ. നമ്മളെ വാങ്ങിപ്പോയിരിക്കുന്നവരെ സ്വർഗീയ ഭവനങ്ങളിൽ ആശ്വസിപ്പിക്കണമേ. ദൈവമേ, ഞങ്ങളും അവരും നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നു വന്നാളും സ്തുതിയും സ്വാത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിക്കുന്നവർക്കായിട്ട് സമർപ്പമാവാസവും ദൈവമേ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വന്ന സംബന്ധിച്ചിരിക്കുന്ന ഇതിന്റെ മക്കളെല്ലാവരോടും ഇവരുടെ എല്ലാ പ്രാർത്ഥനകളോടും വ്യാജനങ്ങളോടും ഹൃദയമായിട്ട് ഞങ്ങൾ എന്ന പേരോർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ രോഗികളോടും അവരുടെ ആശ്വാസത്തോടും സൗഖ്യത്തോടും ഭവനങ്ങളിലും ആശുപത്രികളിലുമായി കഴിയുന്ന എല്ലാ രോഗികളോടും അവരുടെ സൗഖ്യത്തോടും ആശ്വാസത്തോടും ഉണ്ടായിരിക്കുമാറാകണമേ.
ഇപ്പോൾ സമ്മതിച്ചാലുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. പ്രത്യേക നേതൃത്വം കൊടുക്കുന്ന തിരുമേനി, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ശ്രവിക്കുന്ന പ്രാർത്ഥിക്കുന്ന വൈദികര്, എല്ലാ വിശ്വാസികളോടൊപ്പം നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് റെക്കോർഡ് ചെയ്യുന്ന മാനവച്ച് അതുപോലെ തന്നെ വേറെ വായിച്ച രാജനങ്ങൾ എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ദൈവം വേറെ വായിച്ചെനിക്ക് നിൽക്കട്ടെ.